പ്രവർത്തിക്കുവാൻ തയ്യാറാണെങ്കിൽ പ്രവർത്തിക്കുവാൻ കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. പ്രൈസ് ദ ലോർഡ്. നമ്മൾ വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവത്തിന്റെ ധ്യാനത്തിലായിരിക്കണം എന്ന് ഓർപ്പിക്കുന്നു. ഇന്ന് രാത്രി ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കുവാൻ സംഖ്യാ പുസ്തകം 32-ാം അധ്യായം അതിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. സംഖ്യാ പുസ്തകം 32-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ രൂപേന്ദ്രർക്കും ഗാദ്യർക്കും എത്രയും വളരെ ആടുമാടി ഉണ്ടായിരുന്നു. അവർ എത്രയും ദേശവും ആടുമാടികൾ കൊള്ളാകുന്ന സ്ഥലമൊക്കെ കണ്ടിട്ട് വന്നമോശിയോടും പുരോഹിതനായ ഇരയത്തരനോടും സഭയിലെ പ്രമുഖന്മാരോടും സംസാരിച്ചു. അതാരോത്ത് ദീമോൻ എത്തേർ നിമ്ര ഹെസോൻ എലയാലെ സേവാ നെബോ ബയോൻ എന്നിങ്ങനെ യഹോവയുടെ മുന്നിൽ ജയിച്ചെടുക്കുന്ന ദേശം ആടുമാടുകൾക്ക് കൊള്ളാകുന്ന പ്രദേശം. അടിയങ്ങൾക്കോ ആടുമാടുകളുണ്ട്. അതുകൊണ്ട് നിനക്ക് അടിയങ്ങളോട് കുറയുണ്ടെങ്കിൽ ഈ ദേശം അടിയങ്ങൾക്ക് അവകാശമായി തരണം. ഞങ്ങളെ യോദ്ധാക്കരെ കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞു.
നിനക്ക് അടിയങ്ങളോട് കൃപയുണ്ടെങ്കിൽ ഈ ദേശം അടിയങ്ങൾക്ക് അവകാശമായി തരണം. ഞങ്ങളെ യോർദാൻ അക്കരയ്ക്ക് കൊണ്ടുപോകരുതേ എന്ന് പറഞ്ഞു. രൂമേന്യരുടെയും ഗാദ്യരുടെയും പ്രതിനിധികൾ മോശയുടെയും പുരോഹിതരായ എലിയാസറിന്റെയും അടുക്കൽ കടന്നു വന്നിട്ട് അപേക്ഷിക്കുന്ന ഒരു വലിയ അപേക്ഷ ഇവിടെ നമുക്ക് കേൾക്കുവാൻ കഴിയും. ഇതാ, നിനക്ക് അടിയങ്ങളോട് കൃപയുണ്ടെങ്കിൽ അടിയങ്ങളെ യോർദാന് അക്കരയ്ക്ക് കൊണ്ടുപോകരുതേ. ഇതിന്റെ ചരിത്ര പശ്ചാത്തലം നിങ്ങൾ എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇതിന്റെ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ പെട്ടെന്ന് തിരിക്കട്ടെ. പുറപ്പാട് പുസ്തകത്തിലേക്ക് ഇതാ വരുമ്പോൾ അതിന്റെ ആദ്യ പേരുകളിൽ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കു വേണ്ടി നിലവിളിക്കുന്ന ഒരു കൂട്ടം ജനത്തെ കാണാം. ദൈവമേ, ഞങ്ങളുടെ പിതാക്കന്മാരോട് നീ ചെയ്ത നിന്റെ വാഗ്ദത്തത്തെ ഓർത്ത് നിന്റെ വിശ്വസ്തതയാൽ ഞങ്ങളെ സന്ദർശിക്കണമേ എന്ന് നിലവിളിക്കുന്ന ഒരു കൂട്ടം ജനം മിസ്രയീമി അടിമത്തത്തിൽ ഊഴിയമിരാ വിചാരകന്മാരുടെ ദണ്ഡനം അനുഭവിച്ചുകൊണ്ട് അതേ കത്ത ഉണ്ടാക്കി മുന്നോട്ട് പോകുമ്പോൾ ഇരുമ്പ് ചൂളയുടെ യാതനയുടെ നടുവിൽ അവർ ദൈവത്തിങ്ങളെ കണ്ണുയർത്തിക്കൊണ്ട് നിലവിളിച്ചു, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ ഞങ്ങളെ സന്ദർശിക്കുവാൻ വേഗം വരണമേ, ഞങ്ങളോട് മനസ്സറിയണമേ, നിന്റെ വിശ്വസ്തതയാൽ ഞങ്ങളോട് കരുണ കാണിക്കണമേ എന്നവർ നിലവിളിച്ചു. എല്ലാ തലമുറകളിലും നിലവിളിക്കുന്ന ജനത്തിന്റെ നിലവിളി കേട്ട് അവരെ വിടുവിക്കുവാൻ ഇറങ്ങി വരുന്ന ഒരു സ്വർഗമുണ്ട്. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഹൃദയം തകർന്നവർക്ക് യഹോവ സമീപത്ത്, മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കുന്നവനാണ്, അവൻ വിടുവിക്കുന്നവനാണ്. സ്വർഗത്തിലെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ദൈവജനത്തിന്റെ നിലവിളി ഉയർന്നപ്പോൾ സ്വർഗം പ്രഖ്യാപിച്ചു, എന്റെ ജനത്തിന്റെ കരച്ചിൽ ഞാൻ കണ്ടു, എന്റെ ജനത്തിന്റെ നിലവിളി ഞാൻ കേട്ടു, എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ അറിഞ്ഞിരിക്കുന്നു. ഞാൻ അവരെ വിടുവിക്കുവാ ഇറങ്ങി വന്നിരിക്കുകയാ. യഹോവയായ ദൈവം മോശയ്ക്ക് പ്രത്യക്ഷനായി. മുഴിപ്പടപ്പിന്റെ നടുവിൽ യഹോവ മോശയെ വിളിച്ചു. മോശയോട് പറഞ്ഞു, എന്റെ ജനം മിസ്രയീമിൽ അനുഭവിക്കുന്ന യാതന ഞാൻ അറിഞ്ഞിരിക്കുന്നു. ആകയാൽ അവരെ വിടുവിക്കുവാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുകയാണ്. ഞാൻ ഫറവോന്റെ അടുക്കലേക്ക് നിന്നെ അയക്കും. ഈ ഫറവോന്റെ അടുക്കൽ ചെന്നിട്ട് പറയണം, എബ്രായരുടെ ദൈവമായ യഹോവ എനിക്ക് വെളിപ്പെട്ടു വന്നിരിക്കുന്നു, എന്നെ ആരാധിക്കുവാൻ എന്റെ ജനത്തെ വിട്ടയക്കുക. ഒപ്പം ദൈവിക ദൂതുമായിട്ട് മോശ ഫറവോന്റെ കൊട്ടാരത്തിലേക്ക് ചാടിക്കയറി. വർഷങ്ങൾക്ക് മുമ്പ് കൊട്ടാരം വിട്ടോടിയപ്പോൾ സാത്താനും അവന്റെ അനുചരന്മാരും ഉല്ലസിച്ചു കാണും, ഇതാ വിടുതലിൻ പരിപാടി ഇവിടെ തീർന്നു, വിടുതലിൻ ഗ്രൂപ്പ് ഇവിടെ അവസാനിച്ചു എന്ന് സാത്താൻ ചിന്തിച്ചു കാണും. ഇല്ല, മോശ അവരു അതെ ഓടിപ്പോയെങ്കിലും കൊടുങ്കാറ്റായിട്ട് മടങ്ങി വന്നിരിക്കുകയാണ്. ഫറവോന്റെ കൊട്ടാരത്തിലേക്ക് ചാടിക്കേറി അവൻ പറഞ്ഞു, എബ്രായരുടെ ദൈവമായ യഹോവ എനിക്ക് വെളിപ്പെട്ടു വന്നിരിക്കുന്നു, അവനെ ആരാധിക്കുവാൻ അവന്റെ ജനത്തെ വിട്ടയക്കില്ല. രാത്രി വിടുതലിന്റെ സന്ദേശം നിങ്ങൾ കേൾക്കുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. യാത്രികമായ വിടുതൽ, മാനസികമായ വിടുതൽ, ഭയത്തിൽ നിന്നുള്ള വിടുതൽ, പ്രശ്നങ്ങളിൽ നിന്നുള്ള വിടുതൽ. ഹല്ലേലൂയ. കാരണം വിടുവിക്കുന്ന വീരനായവൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ഉലാവുവാൻ പോകുകയാണ്. വിടുതൽ പ്രാപിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തുകൊള്ളണം, എന്തിനാണ് അവൻ വിടുവിക്കുന്നതെന്ന്. അവനെ ആരാധിക്കുവാനാണ്. 130-ാം സങ്കീർത്തനക്കാരൻ പറയുന്നു, ദൈവമേ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ അവർ നിന്റെ മുൻപിൽ നിൽക്കും, എങ്കിലും നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ പക്കൽ വിമോചനമുണ്ട്. ദൈവം നമ്മെ വിടുവിക്കുന്നത് നാം അവനെ ഭയപ്പെടുവാനാ. ദൈവം നമ്മെ വിടുവിക്കുന്നത്. നാം അവനെ ആരാധിക്കുവാനാണ്. എന്നെ ആരാധിക്കുവാൻ എന്റെ ജനത്തെ വിട്ടയക്കുക. പാലും തേനും ഒഴുകുന്ന കനാന്യദാത്തിലേക്ക് ഹിത്യർ യെബൂസ്യർ പെരിസ്യർ കനാന്യർ തുടങ്ങിയുള്ള ആളുകൾ വസിക്കുന്ന പാലും തേനും ഒഴുകുന്ന കനാന്യദാത്തിലേക്ക് ദൈവം തന്റെ ജനത്തെ തന്റെ വസ്ത്ര നിമിത്തം നയിക്കുവാനായിട്ട് ഇറങ്ങി വന്നിരിക്കുകയാണ്.
ചോദിച്ചു
What you are saying? God of Israel. അതാരാ? എനിക്കവിടെ അറിയത്തില്ല. ഞാനവന്റെ വാക്കുകൾ കേൾക്കുകയുമില്ല. ഈ മെനക്കേടിന് ജനത്തെ വിട്ടയക്കത്തുമില്ല. സ്വപ്നം ശ്രദ്ധിക്കണേ, വാക്കുകളെല്ലാം ഒന്ന് ശ്രദ്ധിക്കണേ. ആരാധനയ്ക്ക് വിടണം എന്ന് പറയുമ്പോൾ ഫറവോൻ പറയുന്നു മെനക്കേടിന് വിടത്തില്ലെന്ന്. ഫറവോൻ ആരാധന, ദൈവിക ആരാധന എന്ന് പറയുന്നത് ഫറവോനും ഫറവോന്റെ മക്കൾക്ക് ഒരു മെനക്കേട് വരുമാനം. സ്വപ്നം ഫറവോൻ ചോദിക്കുന്നു, യഹോവ ആരോ? എന്തുകൊണ്ട് ഈ മിടുക്കന്മാര്? ദൈവം എന്ത് ചെയ്യേ? കാണിക്കരാ, കുപ്പിക്കാത്ത അവർക്ക് കാണിക്കുന്നൊന്നും ഇല്ല. ദൈവത്തെ കുപ്പിയിൽ നടക്കാൻ നമുക്ക് അറിയാൻ പറ്റിയതാണ്. ആമേൻ. ഹൃദയനീതിയുള്ള അതേ ശുദ്ധിയുള്ള ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം ആര്? സൂര്യത്തിൽ കാണുന്നുണ്ട്. അവന്റെ നാട്ടിലും ഒത്തിരി ദൈവങ്ങളുണ്ട്. ചങ്കാരൂരി ദൈവങ്ങൾ അവന്റെ നാട്ടിലുണ്ട്. അത്തരി ദൈവങ്ങളുടെ കാറ്റഗറിയിൽ പെട്ട ഒരുത്തനായിരിക്കും എബ്രായരുടെ ദൈവം എന്നാണ് ഫറവോന്റെ ചിന്ത. എന്നാൽ ഫറവോനെ, എബ്രായരുടെ ദൈവം നിന്റെ നാട്ടിലെ ദൈവങ്ങളുടെ കാറ്റഗറിയിൽ പെട്ടവനല്ല. എബ്രായരുടെ ദൈവം അവരെയും കരയും കൂട്ടാക്കിയ ദൈവമാണ്. ആകാശത്തെയും ഭൂമിയെയും കൂട്ടാക്കിയ ദൈവമാണ്. എന്നെ ആരാധിക്കുന്നതിന് എന്റെ ജനത്തെ വിട്ടയച്ചു എന്ന് പറയുമ്പോൾ അവൻ ചോദിക്കുക, ദൈവം ആര്? സ്വർഗത്തിലെ ദൈവം മോശയോട് പറഞ്ഞു, മെയ്പേ. ഞാൻ മറുപടി പറഞ്ഞോളാം. ദൈവമക്കളെ, ഈ നാട്ടുകാർ ചോദിക്കുന്നതിലെ ചാടിക്കൽ മറുപടി പറയരുത് കേട്ടോ. പലപ്പോഴൊക്കെ ദൈവത്തിനോട് പറയാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാം. എല്ലാ ചോദ്യത്തിനും റെഡിമെയ്ഡ് ഉത്തരവ് നോക്കിയല്ല, അതിനൊക്കെ ചില ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരവുണ്ടല്ലോ. പ്രത്യേക ക്ലാസ്സുകൾ ക്രമീകരിച്ചെടുക്കേണ്ടതാണ്. നീ മിണ്ടണ്ട, ഞാൻ പറഞ്ഞോളാം. സ്വർഗത്തിലെ ദൈവം തനാരാണെന്ന് വെളിപ്പെടുത്തുവാൻ തുടങ്ങുക. ഫറവോന് തനാരാണെന്ന് വെളിപ്പെടുത്തുവാൻ തുടങ്ങുകയാണ്. ഫറവോനെ, സ്വർഗത്തിലെ ദൈവം ആരാണെന്ന് നീ അറിയണമെങ്കിൽ ചെങ്കടലിലെ കലക്കവെള്ളം കുടിച്ച് മറിയുമ്പോൾ ഇവൻ ആരാണെന്ന് ശരിക്ക് നിനക്ക് മനസ്സിലാകും. എന്നാൽ പ്രിലിമിനറി ലെസൻസ് നാം പിടിച്ചോ തുടങ്ങി. ആവിന്റെ ദേശത്തെ അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം ചെയ്യുവാൻ തുടങ്ങി. ഹോയുടെ വീര്യം പ്രവർത്തിക്കുന്ന വലങ്കരം ഉയർത്തി തുടങ്ങി. സ്വർഗത്തിലെ ദൈവം ആരെന്ന് അതെ ഫറവോൻ ചോദിച്ചപ്പോൾ ദൈവം അതിന് മറുപടി തുടങ്ങിയത് ഇങ്ങനെയാണ്. സ്തോത്രം. നൈൽ നദിയുടെ മണ്ടയ്ക്ക് മോശ വടിവിട്ടൊരടി കൊടുത്തു. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവതയാണ് നൈൽ നദി. ആ നൈൽ നദിയെ അടിച്ചുകൊണ്ടാണ് ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തി തുടങ്ങിയത്. ഞാൻ പറയട്ടെ, ഹോമിയായ ദൈവം മിസ്രയീമിൽ തനാരാണെന്ന് വെളിപ്പെടുത്തിയത് അവരുടെ ദൈവങ്ങളെ ന്യായം വിധിച്ചുകൊണ്ടാണ്. സ്തോത്രം. ഹല്ലേലൂയ. വ്യക്തമായി മാറിയ നൈൽ നദി. അവിടെ ഒരു കാര്യം കൂടി സംഭവിച്ചു. അവിടുത്തെ നാട്ടുകാരുടെ മുഴുവൻ വെള്ളം കൂടി മുട്ടിപ്പോയി. സ്തോത്രം. ദൈവം ആരാണ് ചോദിക്കുന്ന ആരും ഇവിടെ ആരും കാണത്തില്ല. ചോദിക്കുന്ന വലിയവരുണ്ട്, ഒറ്റ വാക്കിൽ മറുപടി, നിന്റെ വെള്ളം കൂടി മുട്ടിക്കുന്നവനാണെങ്കിലോ. സീസ് വലിച്ചൂരി. ഇവിടെ ആരും ഉയരത്തില്ല, നമ്മുടെ നാട്ടിലൊക്കെ ഊരും. പ്രൈസലോൺ. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നം കേട്ട ഉടനെ ഊരും. പ്രൈസലോൺ. മൂന്ന് ദിവസത്തേക്ക് ഇരുട്ട്. സ്തോത്രം. സ്വർഗത്തിലെ ദൈവം ആരാണെന്ന് പഠിപ്പിക്കുവാൻ തുടങ്ങുകയാണ്. സ്വർഗത്തിലെ ദൈവം ആര്? അത് കഴിഞ്ഞ് കരോമായിരിക്കു പേനിനെ അയച്ചു. സ്തോത്രം. വിധിപ്പറവൻ പേൻ കുഴിട്ട് കഴിഞ്ഞപ്പോൾ യഹോവ ആരാണെന്ന് പിടികിട്ടി. ഇത് ദൈവത്തിന്റെ വിരലാണ് എന്ന് പറവൻ പറഞ്ഞു. സ്തോത്രം. ഫറവോനെ അഞ്ചാറ് പേ പുഴുത്തപ്പോഴത്തേക്ക് യഹോവയുടെ വിരൽ നീ കണ്ടെങ്കിൽ തന്റെ ജനത്തിന് വേണ്ടി വീര്യം പ്രവർത്തിക്കുന്ന അവന്റെ വലങ്കരം ഉയർത്തിയാൽ നീ എങ്ങനെ നിൽക്കും? ഒന്നിനു പുറകെ ഒന്നായിട്ട് അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നു. പത്താമത് അതേ സംഹാരദൂതൻ അതേ കടന്നു വന്ന് ആദിജാതന്മാരെ കൊന്നെടുക്കുമ്പോൾ കുഞ്ഞാടിന്റെ ചങ്കിലെ ചുടുചോറിയാൽ വിടുതൽ പ്രാപിച്ച ഇസ്രായേൽ ജനം അന്ന് രാത്രി അപ്പു വിളിക്കുവാൻ തുടങ്ങി. സ്വത്തം. ഇസ്രായേലിൽ നിലവിളി ഉയർന്നു. അർദ്ധരാത്രിക്ക് നിലവിളി ഉയർന്നു. ദൈവത്തെ വേണ്ടാത്ത ജനത്തിന്റെ നടുവിൽ നിലവിളി ഉയരുന്നു. സ്വത്തം. എന്നാൽ കുഞ്ഞാടിന്റെ രക്തം തളിക്കപ്പെട്ട ഭവനത്തിൽ അപ്പു വിളി മുഴങ്ങി. ഹല്ലേലൂയ. ഒരു കാര്യം ശ്രദ്ധിച്ചുവല്ലോ, ദൈവ കുഞ്ഞാടിന്റെ രക്തം തളിക്കപ്പെട്ട വീടും തളിക്കാത്ത വീടും നാട്ടുകാർക്കും വീട്ടുകാർക്കും ദൈവത്തിനും പിശാചിനും ഒരുപോലെ അറിയാം. ഞാൻ ആവർത്തിക്കട്ടെ, കുഞ്ഞാടിന്റെ രക്തം തളിക്കപ്പെട്ട വീടും അല്ലാത്ത വീടും ദൈവത്തിനും പിതാവിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒരുപോലെ അറിയാം. സ്തോത്രം. രക്തം തളിക്കപ്പെട്ട വീട്ടിൽ അർദ്ധരാത്രിക്ക് അർപ്പു വിളി. രക്തം തളിക്കപ്പെടാത്ത വീട്ടിൽ അർദ്ധരാത്രിക്ക് നിലവിളി. സ്തോത്രം. എന്താണ് അർപ്പു വിളി? നിങ്ങൾക്ക് കേൾക്കാമോ? അങ്ങനെ കേൾക്കുന്ന ആ പാട്ട്, അവർ പാടുവാൻ തുടങ്ങി. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. സംഘാരദൂതൻ എന്നെ കടന്നുപോയി. പരമോന് ഞാനിനി അടിമയല്ല, പരമത്തിയോട് ഞാനിനി അന്യനല്ല. പാലും ചെരുവൊഴുകുന്ന കനാനിനെ ലാക്കാക്കി. ഇതാ ഇസ്രായേൽ ജനം കുഞ്ഞാടിന്റെ തൊലിയാൽ വിടുതൽ പ്രാപിച്ച ജനം ആ അർദ്ധരാത്രിക്ക് യാത്ര പുറപ്പെട്ട് കഴിഞ്ഞു. കുഞ്ഞാടിന്റെ രക്തത്താൽ അടിമ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷെ അടിമ നാട്ടിൽ നിന്ന് വിടുതലായിട്ടില്ല. കുഞ്ഞാടിന്റെ രക്തത്താൽ അടിമ വീട്ടിൽ നിന്ന് രക്ഷ, അടിമ നാട്ടിൽ നിന്ന് രക്ഷയായിട്ടില്ല. അടിമ നാടിന്റെ അതിർത്തി ചെങ്കടലാണ്. ചെങ്കടലും കൂടെ കടക്കണം, അപ്പോഴേ അടിമ നാട്ടിൽ നിന്ന് വിടുതലാകും. ഇസ്രായേൽ ജനം ചെങ്കടലിന്റെ തീരത്തെത്തി. അവിടെ നടന്ന് നിങ്ങൾക്കറിയാം, ചെങ്കടലിൽ സ്വർഗത്തിൽ ദൈവം ചെങ്കൽപാത ഒരുക്കി. ഇസ്രായേൽ ജനം ചെങ്കടലിലൂടെ മറികര കടന്നു. മറികര എത്തിയിട്ട് ആമേൻ വെള്ളം മതിലായി നിൽക്കുമ്പോൾ മറികര കടന്ന ദൈവത്തിന്റെ ജനം പുറകോട്ട് തിരിഞ്ഞു നോക്കി. മോശ കരമുയർത്തി വെള്ളം മതിലായി നിന്ന വെള്ളം വീണ്ടും ഒഴുകുവാൻ തുടങ്ങി. പറവോരും സൈന്യവും ചെങ്കടൽ തകർന്നു. സ്വപ്നം ശത്രുജനം ചെങ്കടലിൽ തകർന്നു വീഴുന്നത് കണ്ടപ്പോൾ 90 വയസ്സ് കഴിഞ്ഞവർ മിരിയാമ്മച്ചിയുടെ കാലുകള് നില തുറക്കാറായി. സ്വപ്നം അവര് തപ്പെടുത്തു. ഇന്നലെ വരെ നാറുന്ന ചെളി വെട്ടിയ ആ കരങ്ങൾ, സ്വപ്നം ഇന്നലെ വരെ നാറുന്ന ചെളി ചുമന്ന ആ കൊത്ത കൂടെ ഇറങ്ങിട്ട് ഇതാ അവർ തപ്പെടുത്തു. അവർ വാദ്യ ഉപകരണങ്ങൾ എടുത്തു. അവർ പാടുവാൻ തുടങ്ങി. അവരുടെ തല കൊട്ടവി തൊഴിഞ്ഞു. നിത്യ ആനന്ദം അവരുടെ തലമേലുണ്ട്. യഹോവയുടെ വിമുക്തന സന്തോഷത്തോടെ സിയോണിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ്. ഹല്ലേലൂയ. 90 കഴിഞ്ഞ അമ്മച്ചി നൃത്തം ചെയ്താൽ പിന്നെ കരിങ്ങമാരെ സൂചി വിരിക്കുന്നതുപോലെ ഇരിക്കൂ. അവര് പാടാൻ തുടങ്ങി, അവര് മാടുവാൻ തുടങ്ങി, അവര് സ്തോത്രം ചെയ്യുവാൻ തുടങ്ങി. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുകയും കുതിരയെയും കുതിരപ്പുറത്തിരുന്നവനെയും ചെങ്കടലിൽ തള്ളിയിട്ടവന് സ്തോത്രം ചെയ്യുകയും. അവൻ നല്ലവനല്ലോ, അവന്റെ എന്നേക്കുമുള്ളതല്ലോ. സ്വർഗത്തിലെ ദൈവം വിടുതൽ പ്രാപിച്ച ദൈവം ജനം ദൈവജനം ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം ഇതാ ജനത്തിന്റെ നടുവിലേക്ക് ഇറങ്ങി വരിക. സ്തുതികളുടെ നടുവിൽ പാർക്കുന്നു ദൈവം തന്റെ ജനത്തിന്റെ സ്തുതികളുടെ നടുവിലേക്ക് ഇറങ്ങി വന്നു. യഹോവയുടെ സാന്നിധ്യം അവരെ നയിക്കുവാൻ തുടങ്ങി. ശ്രദ്ധിച്ചു, നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചു, ശ്രദ്ധമാതിരി പോകരുത്. ഇതാ അവർ വാക്സത്തെ കനാനിനെ ലാക്കാക്കി നടക്കുകയാണ്. പാലും തേനുമൊഴുകിനെ കനാനിനെ ലാക്കാക്കി നടക്കുകയാണ്. അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ദൈവം വാക്സത്തം ചെയ്ത മനോഹര നാടിനെ ലാക്കാക്കി അവർ മുന്നോട്ട് പോകുകയാണ്. മരുഭൂമിയിലൂടെ അതിവേഗത്തിൽ അവർ മുന്നോട്ട് പോകുകയാണ്. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മോശ 12 ഗോത്രങ്ങളിൽ നിന്ന് 12 നേതാക്കന്മാരെ തിരഞ്ഞെടുത്തിട്ട് നമ്മുടെ പിതാക്കന്മാരോട് ദൈവം വാക്സത്വം ചെയ്ത നാട് എങ്ങനെയുള്ളത് എന്ന് കാണുവാൻ ഒന്ന് ഒറ്റ നോക്കുവാനായിട്ട് അവരായി. അവർ ദേശം ഒറ്റ നോക്കി 40 ദിവസം കഴിഞ്ഞ് അവർ മടങ്ങി വരുന്ന വരവ് നിങ്ങൾ ശ്രദ്ധിച്ചതുകൊണ്ട് വരും. മുൻപിൽ 1000 രൂപ ഗോത്രക്കാരാണ്. അതിന് പുറകെ ശിമേയ്ക അതേ ശിമോൻ ഗോത്ര ഗോത്രത്തിൽ നിന്നാണ്. തൊട്ടുപുറകെ നോക്കുന്നത് അതായത് യഹൂദ ഗോത്രത്തിലെ കാലേബാണ് തൊട്ടുപുറകെ നിൽക്കുന്നത്. അതിന് തൊട്ടുപുറകെ നിൽക്കുന്നത് എഫ്രയീം ഗോത്രത്തിൽ നിന്ന് യോശുവയാണ്. ഇത് നോക്കി അവർ രണ്ടുപേരോട് വരുന്ന വരവ് അവർക്ക് രണ്ടുപേർക്ക് ഒരു പ്രത്യേക ഐക്യതയുണ്ട്. അവരുടെ തോളിൽ ഒരു വലിയ കഴുകി പോയിരുന്നു. ആ കഴുകി തൂങ്ങിക്കിടക്കുന്ന എന്താണ് നോക്കി എസ്കോൾ താഴ്വരയിൽ നിന്ന് മുറിച്ചെടുത്ത മനോഹരമായ മുന്തിരി കൊലയാണ് ഗോത്രം. ഹാലല്ലയ്യ, അവരുടെ കയ്യിലൊക്കെ ഏതാണ്ടൊക്കെ ഇരിപ്പുണ്ട്. എന്തൊക്കെയാണത്? മാതള നാരങ്ങ മാത്രമല്ല, അതേ അത്തിപ്പരം മാത്രമല്ല, ഒലിവരം മാത്രമല്ല, സ്വത്രം എന്തെല്ലാം സാധനങ്ങളാണ് അവരുടെ കയ്യിലിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കാത്ത അവരെല്ലാം മോശിയുടെ അടുക്കൽ വന്നു. ഈ മുന്തിരിപ്പരും ഈ അത്തിപ്പരും ഈ മാതള നാരങ്ങ ഒരുവരമല്ല, മോശിയുടെ കാൽക്കലെ കിട്ടിട്ട് അവർ മാറി എന്ന് പറയുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചു. ദേശം വളരെ മനോഹരം, വളരെ മനോഹരം. ബാലം തേനി വഴിയുന്നെന്ന് പറഞ്ഞ ചുമ്മാ എന്നല്ല കേട്ടോ, അക്ഷരീയമായി പാലും തേനി വഴിയുന്ന നാട്. അതെങ്ങനെയാ? ഇസ്രായേലിന്റെ മലഞ്ചെരുവുകളില് പുൽമേടുകളിൽ മേഞ്ഞുകൊണ്ട് നിൽക്കുന്ന പശുക്കൾ നിന്ന് നിറയുമ്പോൾ അറിയാതെ അതിന്റെ അകിട ചുരത്തറി നിറഞ്ഞിട്ട് പാൽ ഒഴുകിക്കൊണ്ടിരിക്കുക. തേനൊഴുകുന്നു എന്ന് പറഞ്ഞ വെറുതെയല്ല, അവിടുത്തെ മലഞ്ചെരുവുകളിൽ നിൽക്കുന്ന വൃക്ഷങ്ങളിൽ കൂട് വച്ചിരിക്കുന്ന തേനീച്ചയുടെ കൂടുകളിൽ നിന്ന് തേനീച്ചിട്ട് വീണുകൊണ്ടിരിക്കുകയാണ്. അതിലെ ഓരോ തേനീച്ചക്കൂട് ഇളക്കിയാൽ മതി ദൈവജനത്തിനെതിരെ വരുന്ന ഒരു സൈന്യത്തെ തുരയ്ക്കുവാൻ ഒറ്റ തേനീച്ചക്കൂട് മതി. ദേശം വളരെ മനോഹരമാണ്. നോക്കിയേ അവിടുത്തെ ഒരു മുന്തിരിക്കൊല ഞങ്ങൾ രണ്ടുപേരായിട്ട് വന്നുകൊണ്ട് വന്നിരിക്കുന്നത്. സ്തോത്രം. അവിടെ അത്തിപ്പഴം ധാരാളമുണ്ട്, അവിടെ ഒരു വൃക്ഷങ്ങൾ ധാരാളമുണ്ട്, മാതള നാരങ്ങ ധാരാളമുണ്ട്, പാലും തേനുമൊഴുകുന്ന വക്തത്വ കനന്നാട് ശ്രേഷ്ഠമാണ്. ഇത് കേട്ടപ്പോഴത്തേക്ക് ജനത്തിന്റെ ആവേശം വളരെ ഇപ്പം നമുക്ക് പോയി പിടിച്ചെടുക്കണം. ഞങ്ങൾ അത് മാത്രമല്ല കണ്ടത്, അത് മതിലുകളുള്ള പട്ടണങ്ങളാണ്. അനാർക്യം മല്ലന്മാരവിടെയുണ്ട്. ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് തന്നെ വെട്ടിക്കിളികളെ പോലെ തോന്നിപ്പോയി. ഈ മല്ലന്മാരുടെ മുമ്പിൽ ഏതാണ്ട് കൊച്ചു പ്രാണികളെ പോലെ ഞങ്ങൾക്ക് തോന്നിയത്. ദേഷ്യം പിടിച്ചെടുക്കാനും നോക്കുകയില്ല, ദേഷ്യം പിടിച്ചെടുക്കാനൊക്കെ ഇല്ല. ഇത് കേട്ടപ്പോ ജനമെല്ലാം നിലവിളിക്കുവാൻ തുടങ്ങി. അതെ, നാം സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ വായിക്കുന്നത്, ജനമെല്ലാം രാത്രി മുഴുവൻ നിലവിളിക്കുവെന്നാ. എന്താണ് രാത്രി മുഴുവൻ അവർ നിലവിളിക്കുവാൻ കാരണം? അവരുടെ വസ്ത്ര നാട് അവർക്ക് കൈവശമാക്കുവാൻ കഴിയുകയില്ലല്ലോ എന്നോർത്താണ്. അവരുടെ പ്രസംഗാ വിഷയമായി, അവരുടെ പ്രത്യാശാ വിഷയമായി, അവരുടെ ദൈവം അവർക്ക് വസ്ത്രം ചെയ്ത നല്ല നാട്, പാലും തേനുമൊഴുകുന്ന നാട് അവർക്ക് കിട്ടത്തില്ലല്ലോ എന്നോർത്ത് ജനം മുഴുവൻ രാത്രി മുഴുവൻ നിലവിളിച്ചു. എന്നാൽ യോശുവയും പറഞ്ഞു, ഇല്ല, ദൈവം നമ്മോടുകൂടെയുണ്ട്, ദേശം നമുക്ക് പിടിച്ചെടുക്കാം, ദേശം നമുക്ക് പിടിച്ചെടുക്കാം. വിശ്വാസത്തിന്റെ വാക്കുകൾ അവർ രണ്ടുപേരും പറഞ്ഞു. ജനത്തിന് അത് ഭഗവത്മാൻ മനസ്സായില്ല. അവർ കല്ലുകൾ പൊറുക്കി, മോശെ എറിയുവാൻ, യോശുവെ എറിയുവാൻ, കാലേബിനെ എറിയുവാൻ ദൈവജനം കല്ലുകൾ പൊറുക്കി. എറിയുവാൻ അവർ ആരംഭിച്ചു കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്നാണ് സ്വർഗത്തിന്റെ ശക്കയിലായി ഇറങ്ങി വന്നത്. ദൈവദേശം മിന്നുന്നത് കണ്ടപ്പോഴേക്കും ജനം ഭയപ്പെട്ടു. ദൈവം നമ്മുടെ നടുവിലുണ്ട്, നമുക്കിത് പിടിച്ചെടുക്കുവാൻ കഴിയും. സ്വർഗം അവർ ഇതാ ദേശം പിടിച്ചെടുക്കുവാനായി തോടുകയാണ്. സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, ഇല്ല, നിങ്ങളുടെ അവിശ്വാസ നിമിത്തം നിങ്ങൾ എന്റെ സ്വർഗതയിൽ പ്രവേശിക്കയില്ല എന്ന് ഞാൻ എന്റെ ക്രോധത്തിൽ സത്യം ചെയ്യുന്നു. സ്വർഗം എന്നാൽ ജനത്തിന് അത് പിടിച്ചെടുക്കാൻ നിർവാഹമില്ല. അവർ അതിനുവേണ്ടി മുന്നോട്ട് പോകുകയാണ്. സ്വർഗത്തിലെ ദൈവം അവരുടെ കരച്ചിൽ കണ്ടിട്ട് പറഞ്ഞു, ശരി, നിങ്ങളുടെ ഒരു ദിവസത്തെ അവിശ്വാസത്തിന് 1 വർഷം മരുഭൂമിയിൽ കണ്ടസഹിക്കും. 40 ദിവസത്തെ അവിശ്വാസത്തിന് 40 വർഷം മരുഭൂമിയിൽ കഷ്ടം സഹിക്കൂ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വസ്ത്ര നാട്. ശ്രദ്ധിച്ചോളൂ, നിന്റെ 1 ദിവസത്തെ അവിശ്വാസം കുറഞ്ഞത് 1 വർഷത്തെ കഷ്ടപ്പാട് നിന്റെ മന്ദയ്ക്ക് തരും. അതിന്റെ മറുവശം പറയട്ടെ, നിന്റെ 1 നിമിഷത്തെ വിശ്വാസം നിന്റെ നിത്യതയുടെ അവകാശിയാക്കി മാറ്റും. വിശ്വസിക്കുന്ന നാമല്ലോ സ്വന്തതയിൽ പ്രവേശിക്കുന്നത്. 40 വർഷം അവർ മരുഭൂമിയിൽ യാതൊരു സഹിക്കുവാൻ തയ്യാറായത് എന്താണെന്ന് അറിയാമോ? 40 വർഷം കഴിയുമ്പോൾ അവർക്ക് ആ നല്ല നാട് കിട്ടുമെന്നുള്ള പ്രതീക്ഷ. 40 വർഷത്തെ കഷ്ടത താരവിഞ്ഞ് എന്തുവാൻ ഇവരെ പ്രാപ്തരാക്കിയത്, ഇവരെ തയ്യാറാക്കിയത്. 40 വർഷം കഴിയുമ്പോൾ പാലും തേനുമൊഴുകുന്ന കനാൻ നാട് അവർക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ്. വർഷങ്ങൾ അതിവേഗത്തിൽ കടന്നുപോയി. 39-ാമത്തെ വർഷം അവർ ജോർദാൻ നദിയുടെ കിഴക്കേ കരയിലെത്തി കഴിഞ്ഞു. ഇതാ 2 വിശാലമായ രാജ്യങ്ങളുണ്ട്. ബാഷാൻ രാജാവായ ഓഗ് അവിടെ ഭരിക്കുന്നുണ്ട്. ഹെസ്ബോണിലെ രാജാവായ സീഗോൻ അവിടെ ഭരണം നടത്തുന്നുണ്ട്. അതെ, ബാഷാനും ഹെസ്ബോനും ഒന്ന് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനപ്പുറം യോർദാൻ നദിയാണ്. അതിന്റെ പടിഞ്ഞാറേ കരയിൽ നിങ്ങൾ തെരിഹോ മതിൽ ഉയർന്നു നിൽക്കുന്നത് കാണാം. അതിന്റെ പടിഞ്ഞാറോട്ട് നിങ്ങൾ നോക്കൂ, അതാണ് പാലും തേനുമൊഴുകുന്ന കനന്മാർ. സ്വന്തം ജനത്തിന്റെ ആവേശം വർദ്ധിക്കുകയാണ്. ഇനി കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. ഈ ഹെസ്ബോൻ എന്ന് കടക്കണം, ഈ ബാഷാൻ എന്ന് കടക്കണം. ബാഷാൻ രാജാവായ ഓഗിന്റെ അടുക്കലേക്ക് അതേ സമാധാന ദൂതനെ വിളിച്ച് ഒരു ലെറ്റർ എഴുതി അവന്റെ കൈ കൊടുത്തേക്ക് പറഞ്ഞു, വേഗം ഇത് ഓഗിന്റെ കൈ കൊണ്ടുവിളിക്കാൻ പറഞ്ഞു. ലെറ്റർ ഓഗിന് കിട്ടി. ലെറ്ററിൽ ഓഗ് വായിച്ചു. ബാഷാൻ രാജാവായ ഓഗ് അറിയുന്നതിന്, ഞങ്ങൾ ദൈവത്താൽ വിടുവിക്കപ്പെട്ട ജനമാണ്. മിസ്രയീമിൽ നിന്ന് ഞങ്ങൾ യാത്ര തുടങ്ങിയിട്ട് 39 വർഷം കഴിഞ്ഞു. ഇത് 40-ാമത്തെ വർഷമാണ്. ഇത് 40-ാമത്തെ വർഷമാണ്. ഞങ്ങൾക്ക് ഒരു വലിയ വസ്ത്ര നാടുണ്ട്, യോർദാന്റെ പടിഞ്ഞാറേ കര. പാലും തേനുമൊഴുകുന്ന ആ കനാൻ നാട്, ഹിത്യർ, യെബൂസ്യർ, പെരിസ്യർ, കനാന്യർ എന്നിവർ തിങ്ങിപ്പാർക്കുന്ന ആ കനാൻ നാട് ദൈവം ഞങ്ങൾക്ക് വസ്ത്രം ചെയ്തതാണ്. അവിടേക്ക് ഞങ്ങൾ യാത്ര ചെയ്യുകയാണ്. എന്നാൽ അവിടെ എത്തണമെങ്കിൽ നിന്റെ രാജ്യമായ ബാഷാൻ ഞങ്ങൾ ക്രോസിക്കണം. ദയവായി ഒരു കാര്യം ചെയ്താത്ത ഞങ്ങളാ രാജവീതിയിലൂടെ പോകുവാൻ ഞങ്ങളെ അനുവദിക്കണമേ. ഞങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയത്തില്ല. നിന്റെ നാട്ടിൽ നിന്നും ഞങ്ങൾ എടുക്കുകയില്ല. ഞങ്ങൾ അവിടെ നിന്ന് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാൽ വില തന്നിട്ടേ കഴിച്ചു. 1 ഗ്ലാസ് വെള്ളം കുടിച്ചാൽ വില തരാതെ നിശ്ചയമായും കുടിക്കുകയില്ല. 1 ഗ്ലാസ് വെള്ളം പോലും നിന്റെ രാജ്യത്ത് നിന്ന് ഞങ്ങൾക്ക് വേണ്ട. കാരണം ദൈവം ഞങ്ങൾക്ക് പാലും തേനും പടിഞ്ഞാറേ കരയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. സ്തോത്രം, ഞങ്ങൾ അത് പ്രാപിക്കാൻ പോവുകയാണ്. നിന്റെ രാജ്യത്തുകൂടി പോകുവാൻ മാത്രം അനുവദിക്കൂ. അതിന്റെ തനി പകർപ്പെടുത്തു. ഇതാ ഹെസ്ബോൻ രാജാവായ സീഹോനും അതുപോലെ തന്നെ കത്തുകൂടി തയ്ച്ചു. രണ്ടുപേരും മോശയുടെ വാക്കുകൾ അംഗീകരിച്ചില്ല, അവർ സമ്മതിച്ചില്ല. ഇസ്രായേൽ ജനം കടന്നു പോകുവാൻ അവർ അനുവദിച്ചില്ല. സ്വർഗത്തിലെ ദൈവം മോശയോട് പറഞ്ഞു, യുദ്ധത്തിന് തയ്യാറായിക്കൊള്ളുവെന്ന്. കമാൻഡറായി യോശുവയുടെ നേതൃത്വത്തിൽ യുദ്ധം തുടങ്ങി. വലിയ യുദ്ധം. പത്രം ബാഷാൻ രാജാവായ ഓഗിന്റെ 60 പട്ടണങ്ങളെ ശുദ്ധീകരിച്ചു കൊണ്ടത്. 60 പട്ടണങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ട് ഇതാ യോശുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം മുന്നോട്ട് നീങ്ങുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ ഹെസ്ബോൻ അവർ പിടിച്ചെടുത്തു. ബാശാൻ രാജാവായ ഓഗിനെ അവർ തകർത്തു. സീഹോനെ അവർ തകർത്തു. രണ്ട് രാജ്യങ്ങൾ അവർ കൈവശമാക്കി. രണ്ട് രാജ്യങ്ങളും ജീ വെച്ച് ചുട്ടു. എന്നാൽ അവർക്ക് അതിനെക്കുറിച്ച് ചിന്തയുമില്ല. വളരെ വേഗത്തിൽ യോർദാനിലേക്ക് അവർ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗം യോർദാൻ ഒന്ന് കടക്കണം. 40 വർഷം അർത്ഥം തരും. ഇത്രയൊക്കെ ഈ പറഞ്ഞു വരുന്നതൊക്കെ സ്വപ്നം ഇത് അപ്പുറത്തുനിന്ന് കടക്കാനുള്ളൊരു ഒരു ബന്ധപ്പാടില്ല. ഇത്രയൊക്കെ ഈ പറഞ്ഞു വരുന്നത് സ്വപ്നം ഈ കഷ്ടമൊക്കെ സഹിക്കുന്ന അക്കരെ കടക്കാനുള്ള പരിപാടിക്കാം. യോർദാൻ ഒന്ന് കടക്കുവാനോട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. ഇസ്രായേൽ ജനം അതിവേഗത്തിൽ മുന്നോട്ട് പോവുകയാണ്. എന്നാൽ ഇതിന്റെ നടുവിൽ ഞാനും ചുറ്റും നോക്കി. എന്തൊരു മനോഹരമായ ദേശം, നല്ല പുൽമേടികൾ കണ്ടില്ലേ, നല്ല നീരോട്ടമുള്ള ദേശം. ഇത് കളഞ്ഞേറ്റാ ഇനി പടിഞ്ഞാറെ കരയിൽ ഏതാണ്ട് കൊണ്ടത് കിട്ടുമെന്ന് പറഞ്ഞു പോകുന്നേ. അത് അതിന്റെ കിഴക്കോന്ന് വന്നതുമില്ല, ഒറ്റാലി കിടന്നതുമില്ലെന്ന് പറഞ്ഞ് പരിപാടിയാകും. അക്കരെ ചെന്ന് മറ്റത് കിട്ടുമെന്നുള്ളതിന് ഞാൻ ഉറപ്പ്, ഓരോ ഉറപ്പൊന്നുമില്ല, കുറുപ്പിന്റെ ഉറപ്പേ ഉള്ളൂ. അങ്ങോട്ട് പോയിട്ട് കിട്ടിയാലായി കിട്ടിയില്ലേതായി. ഇത്രയും നല്ല ഒരു ദേശം ദൈവം നമുക്ക് കൈ തന്നേക്ക, ഇത് കളഞ്ഞേറ്റോ പോന്നേ പരിപാടിക്ക്. ആ മണ്ടത്തരത്തിന് ഞങ്ങളില്ല. സ്വത്രം അവരൊരു റെപ്രസെന്റേഷനെ ഒരു ഗ്യാങ്ങിനെ തയ്യാറാക്കി മോശിയുടെ അടുക്കലേക്ക് ഇതാ പറഞ്ഞേക്കുകയാണ്. അതെ, രൂപേന്ദ്രയുടെയും കാർത്തികരുടെയും പ്രതിനിധികൾ വന്ന് മോശിയുടെ മുൻപിൽ മുട്ടി കുത്തിയിട്ട് അവരോട് പറയുക, യജമാനനെ നിനക്കടിയങ്ങളോട് കൃപയുണ്ടെങ്കില്, നിനക്കടിയങ്ങളോട് കൃപയുണ്ടെങ്കില് ഈ ദേശം ഞങ്ങൾക്ക് അവകാശമായി തരണം. ഞങ്ങളെ യോർദാന്റെ അക്കരയ്ക്ക് കൊണ്ടുപോകരുതേ. രൂപേണെ ഗാലേ, കഴിഞ്ഞ 40 വർഷം മരുഭൂമിയുടെ ചൂട് സഹിച്ചുകൊണ്ട്, മരുഭൂമിയുടെ കഷ്ടത സഹിച്ചുകൊണ്ട്, യാതനകൾ ഏറ്റുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് വന്നത് എന്തിന്? യോർദാന്റെ അക്കരയ്ക്ക് പോകാം. ഇപ്പോൾ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ യോർദാന്റെ കിഴക്കേ കരയിൽ കൊണ്ടു നിർത്തിയപ്പോൾ ഞങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകരുത് എന്ന് നിലവിളിക്കുവാൻ കാരണമെന്ന്. കഴിഞ്ഞ 40 വർഷം നിന്റെ ജീവിതത്തിന്റെ പ്രശംസ, കഴിഞ്ഞ 40 വർഷം നിന്റെ ജീവിതത്തിന്റെ പരമോന്നതമായ ലക്ഷ്യം യോർദാന്റെ പടിഞ്ഞാറേ കരയിൽ കടക്കുകയായി. ഇന്ന് ദൈവം അതിനു വേണ്ടി എല്ലാ വഴികളും തുറന്നു കഴിഞ്ഞപ്പോൾ, അതിന്റെ മുഖാന്തരങ്ങൾ എല്ലാം ഒരുക്കി കഴിഞ്ഞപ്പോൾ, നിന്റെ കണ്ണുകൊണ്ട്, നിന്റെ അച്ഛനെയെ കണ്ടുകൊണ്ട് യോർദാന്റെ പടിഞ്ഞാറേ കരയിൽ ആ പാലിന്റെ ഒഴുകുന്ന കനാന്, ആ നല്ല മുന്തിരിക്കുലയുടെ നാട്, ആ അത്യവൃക്ഷത്തിന്റെ നാട്, ആ ഒരു വൃക്ഷത്തിന്റെ നാട്, ആ ഈത്തപ്പനയുടെ നാട് ഈ കണ്ടു കഴിഞ്ഞപ്പോൾ അവിടേക്ക് നിന്നെ കൊണ്ടുപോകരുത് എന്ന് നിലവിളിക്കുവാൻ കാരണമല്ല. നാലാം വാക്യം അതാ കാരണം. നോ, 32-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. അതുകൊണ്ട് ഞങ്ങൾ അക്കരക്കില്ല. ഞങ്ങൾ ഇവിടെ നോടാം. സ്തോത്രം ശ്രദ്ധിക്കണേ, അവരെ കൊണ്ട് ഒരു ഒറ്റ കാര്യം പോലും പറഞ്ഞില്ല. അവരുടെ ആടിന്റെ മാടിന്റെ കാര്യമാണ് ഇപ്പൊ പറയുന്നത്. അവരുടെ ആത്മീയ പുരോഗതിയെ കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത്. അവരുടെ സമ്പത്തിന്റെ സംരക്ഷണത്തെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ആടിനും മാടിനും വേണ്ടത് പാലും തേനുമല്ല, അതിന് വേണ്ടുന്നത് വല്ല ചീനിവെള്ളമോ പിണ്ണാക്കുകയായിരിക്കും. സ്തോത്രം. ആടിനും മാടിനും വേണ്ടത് അത് അത്തിപ്പഴവും ഒരു വൃക്ഷവുമല്ല, ഒലിവെണ്ണയല്ല അതിന് വേണ്ടത്. അതിന് വേണ്ടത് വല്ല വൈക്കോലോ പുല്ലോ രാവിലെയോ ആണ്. സ്തോത്രം. ഞങ്ങൾക്ക് ആടും മാടുമുണ്ട്. ഈ ആടിനും മാടിനും കൊള്ളാവുന്ന ദേശം ഞങ്ങളെ യോർദാന്റെ അക്കരയ്ക്ക് കൊണ്ടുപോകരുത്. ശ്രദ്ധിക്കൂ, 40 വർഷം മരുഭൂമിയിലെ യാതൊരു സഹിച്ചത് അക്കരെ പോകാനാണ്. എന്നാൽ ഇവരുടെ ലക്ഷ്യം തെറ്റിക്കുവാൻ കാരണമെന്തോ? ഭൗതികത്തെ വിടയിൽ കടന്നു. ദൈവവൈദലെ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊള്ളു. സ്തോത്രം. ദൈവം നിന്നെ ഇവിടെ ആക്കി വച്ചിരിക്കുന്നത് നിന്റെ ആടിന്റെയും മാടിന്റെയും സംരക്ഷണത്തിന് വേണ്ടിയല്ല, നിന്റെ സംരക്ഷണത്തിന് വേണ്ടി ദൈവം ആടിനെയും മാടിനെയും നിനക്ക് തരികയാണ്. വീണ്ടും ആവർത്തിക്കട്ടെ, നിനക്ക് വേണ്ടി ദൈവം സമ്പത്ത് ഇവിടെ തരികയാണ്. സമ്പത്തിന് വേണ്ടി അല്ല ദൈവം നിന്നെ ഇവിടെ ആക്കിയിരിക്കുന്നത്. സ്തോത്രം. സ്തോത്രം. നിന്റെ സമ്പത്തിന്റെ സംരക്ഷണമല്ല ഏറ്റവും അത്യുത്തമമായത്, അതികാമ്യമായത് നിന്റെ ആത്മാവിന്റെ സംരക്ഷണമാണ്. ഹല്ലേലൂയ. നിന്റെ ആത്മാവിന് പറ്റിയത് അക്കരെ തന്നെയാണ്. ഞാൻ അക്കരെ എന്ന് പറയുമ്പോൾ ആത്മീയമായിട്ട് തന്നെ പറയുന്നത്, നമ്മുടെ നാട്ടിലെ നാടോടി ഭാഷയിൽ അക്കരയല്ല ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. എന്റെ പ്രസംഗത്തിൽ മുഴുവൻ അക്കരെ എന്ന് പറയുന്നത് ആത്മീയമായ അക്കരയെ കുറിച്ചാണ്. സ്തോത്രം. വേഗത്തിൽ ഒരിക്കൽ പറഞ്ഞു, വർത്തകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതിലും പ്രയാസമാണ് രാജ്യത്തിൽ കടക്കുന്നത്. അതിന്റെ അർത്ഥം ഭഗവാന്മാർ സ്വർഗത്തിൽ പോകത്തില്ലെന്നല്ല, അത് എഴുതി വെച്ച ഡോക്ടർ ലൂക്ക്. അപ്പോ അതെ, അപ്പോസ്തലന്മാരുടെ ഇടയിൽ ഏറ്റവും വലിയ പണക്കാരൻ. സ്വർഗം, അതിന് വേദപുസ്തകത്തിൽ പറയുന്ന മനോഹരമായ ഒരു അനാലജി എന്താണെന്ന് അറിയാമോ? അബ്രഹാമിന്റെ മടി എന്നാണ്. സ്തോത്രം. കിഴക്കിൽ നിന്നും പടിഞ്ഞാറിൽ നിന്നും തെക്കിൽ നിന്നും വടക്കു നിന്നും അനേക വിശുദ്ധന്മാർ അബ്രഹാമിനോട് ചേർന്ന പന്തിക്കിരിക്കുന്ന സ്ഥലമാണ് സ്വർഗം. നമ്മുടെ ശ്രദ്ധ പതറിക്കാൻ പിറ്റാൻ എല്ലാ അടവും പയറ്റിക്കൊണ്ടിരിക്കുക, ഇവരൊക്കെ ശ്രദ്ധിച്ചാട്ടെല്ലാം. അബ്രഹാമിന്റെ മടി, അതാണ് സ്വർഗത്തിന്റെ ഒരു അനാഹടി. എന്താ അബ്രഹാമിന്റെ മടി എന്ന്? അബ്രഹാം ആരാ? നാല് രാജാക്കന്മാരെ ജയിച്ച്, അഞ്ച് രാജാക്കന്മാരെ ജയിച്ചു വന്ന നാല് രാജാക്കന്മാർ. സ്തോത്രം. അവരോട് പടപൊരുതുവാൻ അബ്രഹാമിന്റെ വീട്ടിൽ ജനിച്ചു വളർന്ന 318 അഭ്യാസികൾ മതിയായിരുന്നു. രാജാക്കന്മാരെ ജയിച്ച് മുന്നേറുന്ന ഒരു വലിയ രാജാവാണ് അബ്രഹാം. സ്തോത്രം. ധനത്തിന് അവന് ഒരു കുറവുമില്ല, മാനത്തിന് അവനൊരു കുറവുമില്ല, പുകച്ചയ്ക്ക് അവനൊരു കുറവുമില്ല. അതുകൊണ്ട് ധനവാൻ സ്വർഗരാജ്യത്തിൽ പോകത്തില്ലെന്നാരും പറഞ്ഞുകളയും. എന്നാൽ കടക്കുന്നത് പ്രയാസമാണ്. ഒട്ടകം സൂര്യക്കുഴയിലൂടെ കടക്കുന്നതിനേക്കാൾ പ്രയാസമാണ് ധനവാൻ സ്വർഗരാജ്യത്തിൽ പോകുന്നത്. കർത്താവ് മറ്റൊരു രൂപം പറഞ്ഞു, ഒരു മനുഷ്യന്റെ നിലം നന്നായി വിളഞ്ഞു. സ്തോത്രം. ആ വർഷം അവർ തകർപ്പൻ കൊയ്ത്താലും എവക്കൊയ്ത്ത് ഗോതമ്പും യവവും ആവശ്യം പോലെ അവനിതെല്ലാം കണ്ടേച്ച് പറയുകയാണ്, എന്റെ കളപ്പുരയിൽ നിന്നൊന്നും കൊള്ളിയില്ല, നിറയുന്നില്ല, എന്റെ കളപ്പുര ചെറുത. സ്തോത്രം. ഞാനൊരു കാര്യം ചെയ്യും, എന്റെ കളപ്പുര പൊളിച്ചു വലുതായിട്ടൊന്ന് പണിയും, അതിനകത്ത് ഞാൻ ഇത് കൂട്ടിവെക്കും. പെട്ടെന്ന് തന്നെ പരിപാടി തുടങ്ങി, പണി തുടങ്ങി, വലിയ കളപ്പുര ഉണ്ടാക്കി, കളപ്പുരയിൽ ഗോതമ്പും യവവും എല്ലാം നിറച്ചു വെച്ചു. എന്നിട്ട് മുറ്റത്ത് ഈ ചേർവൊക്കെ എടുത്തിട്ട് സുഖമായി ചാരിക്കിടന്നുകൊണ്ട് അദ്ദേഹം സ്വപ്നം കാണാൻ തുടങ്ങി. ഞാൻ ഈ നാട്ടിലെ ഏറ്റവും വലിയ ഭാഗ്യവാനാണ്, നാട്ടുകാരെല്ലാം എന്നെ ഭാഗ്യവാനെന്നാണ് വിളിക്കുന്നത്. വലിയ ഭാഗ്യവാനാണ്, ഞാൻ എത്ര സമ്പന്നനാണ്. അവന്റെ ആത്മാവിനോട് പറഞ്ഞു, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, ഏറിയ നാളത്തേക്കുള്ളത് ഞാൻ സംഭരിച്ചു വച്ചിരിക്കുന്നു. ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോ പുറകിൽ ഒരു ശബ്ദം, ഹലോ ഫൂൾ, ഹലോ മിസ്റ്റർ ഫൂൾ, മിസ്റ്റർ ഫൂൾ, മൂടാ. തന്നെ ആരും ഇവരെ മൂടാന്ന് വിളിക്കുന്നത് ഇപ്പൊട്ടിട്ടില്ല. ഇപ്പൊ ആരാ മൂടാന്ന് വിളിക്കുന്നത്? മൂടാ. ഇന്ന് നിന്റെ പ്രാണനെ ദൈവം നിന്നോട് ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആർക്കാകും? എന്താ സ്വർഗത്തിന് ദൈവം എന്നെ മൂടൻ എന്ന് വിളിച്ചത്? എവൻ സമ്പത്ത് ചരതേച്ചു വെച്ചത് കൊണ്ടാണോ? യവവും ഗോതമ്പും പാർലിയും അവൻ കൂട്ടിവെച്ചത് കൊണ്ടാണോ? ഒരിക്കലുമല്ല. മൂടനാരാണെന്ന് മഹാജ്ഞാനിയായ സലോമോൻ പറയുന്നു, മൂടാ ഉറുമ്പിന്റെ അടുക്കൽ പോയി ബുദ്ധി പഠിക്ക്. ഉറുമ്പ് വേനൽക്കാലത്ത് തന്റെ ആകാരം ശേഖരിച്ചു വെക്കുന്നവരാ, ധാരാളം ആകാരം ശേഖരിച്ചു വെക്കുന്നവരാണ് ബുദ്ധിമാൻ. നീ ഉറങ്ങിക്കോ, നീ കൈകെട്ടി കിടന്നോ, ഒഴപ്പന്മാർക്ക് ഇവിടെ ജീവിക്കാൻ ഒക്കുകയില്ല. സ്വത്രം. ധനം സമ്പാദിച്ചത് കൊണ്ടല്ല, യവത്തെ കുറിച്ചും ഗാമത്തിനെ കുറിച്ചും ചിന്തിച്ചത് കൊണ്ടല്ല ഇവനെ മൂടൻ എന്ന് ദൈവം വിളിക്കുവാൻ കാരണം. പ്രത്യത ഇവന്റെ ഗോതമ്പിനെയും യവത്തെയും കുറിച്ച് അവൻ ചിന്തിച്ചു, അവന്റെ ആത്മാവിനെ കുറിച്ച് ചിന്തിച്ചില്ല. അവൻ ഏറിയ നാളിന് വേണ്ടി ചിന്തിച്ചു, അവന്റെ നിത്യതയ്ക്ക് വേണ്ടി അവൻ ചിന്തിച്ചില്ല. ഹല്ലേലൂയ. ഈ ലോകത്തിൽ മാത്രം നിങ്ങൾ പ്രത്യാശ വച്ചിരിക്കുന്നെങ്കിൽ സകല മനുഷ്യരെക്കാളും നിങ്ങൾ അരിഷ്ടന്മാരാണ് എന്ന അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. ദൈവവിധേയമായി സമ്പന്നനാകാതെ ഏതെല്ലാം ബാങ്കുകളിൽ അക്കൗണ്ട് സ്വരൂപിച്ചാലും ദൈവദൃഷ്ടിയിൽ നിന്ന് ഉടനാണ്. ഇവരെ കുറിച്ചല്ല ചിന്തിക്കുന്നത്, ഇവരുടെ ആടിനെയും പാടിനെയും കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഭൗതികത്വം അവരെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ രാത്രി ഞാൻ പറഞ്ഞല്ലോ, ദൈവപുത്രന്റെ കല്യാണത്തിൽ വരുവാൻ തടസ്സമായിട്ട് നിൽക്കുന്ന മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, കല്യാണം കഴിച്ചു, ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, കൂട്ടുബന്ധങ്ങൾ. ദൈവിക വിജയത്തിൽ മുന്നോട്ട് വരുന്നതിന് തടസ്സമായി കുറെ കുടുംബ ബന്ധങ്ങൾ. ആ കുടുംബം അങ്ങ് മാളിയേക്ക കുടുംബം. കൂട്ടുബന്ധങ്ങളും കുടുംബങ്ങളും ദൈവ വിജയത്തിൽ നമ്മെ പിടിച്ചു നിർത്തുന്നതായി തീരാറുണ്ട്. അടുത്തത് നിലം വാങ്ങിച്ചു, മണ്ണ്, സമ്പത്ത്, ചിലരെ ആത്മീയ വിജയത്തിൽ പിടിച്ചു നിർത്തുകയാണ്. അടുത്തത് കാളയെ വാങ്ങിച്ചു, ജീവിത മാർഗങ്ങൾ, പൊന്ന്, അതും ചിലരെ ആത്മീയമായി പിടിച്ചു നിർത്തുകയാണ്. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഭൗതികത്വം എന്നെയും നിന്നെയും തുലയ്ക്കുന്നതാണ്, ഭൗതികത്വം എന്നെയും നിന്നെയും തകർക്കുന്നതാണ്. ഹാലലൂയ്യ. ഭൗതികത്തെ നമ്മൾ വിഴുങ്ങി കളയരുത്. ഇന്ന് രാത്രി ഒരു വലിയ പ്രസംഗം കുറഞ്ഞത്തിലെ കർത്താവ് ഒറ്റവാതകത്തിൽ പ്രസംഗിച്ചത്. ഞാൻ സഹോദരിമാരോട് പറയട്ടെ, ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുക. സഹോദരന്മാരോട് ഞാൻ പറയട്ടെ, നിങ്ങൾ ലോത്തിനെയും ഓർത്തുകൊള്ളുക.
സ്തോത്രം. ലോത്താരാ നിങ്ങൾ കഴിയാതെ അവൻ വിചാരമായിട്ട് തേടി ചുറ്റും നോക്കി ഒരുത്തൻ ദൈവത്തെ തന്നെ നോക്കി പോവുക. അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ നോക്കിക്കൊണ്ട് അവനെ വിളിച്ച ദൈവം വിശ്വസ്തനെന്ന് ഉറച്ചുകൊണ്ട് വാക്കുമാറാത്ത ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അവരെ ആ ഉയരത്തിലേക്ക് നോക്കി യാത്ര ചെയ്യുമ്പോൾ അവന്റെ കൂടെ ഇറങ്ങി തിരിച്ച ലോക്ക് നോക്കുക. നിന്റെ ചുറ്റും നോട്ടം നിന്നെ ചുറ്റിക്കും. നിന്റെ ചുറ്റും നോട്ടം നിന്നെ ചുറ്റിക്കും. നിന്നെ മാത്രമല്ല നിന്റെ തലമുറകളെയും ചുറ്റിക്കും. സ്തോത്രം. സ്തോത്രം. വിശാലമായത് നോക്കിപ്പോയ ലോത്തിന്റെ ഗതികേട് ചെറുപ്പക്കാരനായി എനിക്ക് വിവരിക്കുവാൻ കഴിയാത്തതാണ്. അറിയാൻ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ പോയി ഒരു പത്ത് പുസ്തകം 19 വായിച്ച് തൃപ്തിപ്പെടും. അത് പറയാൻ എനിക്ക് വയ്യ. വളഞ്ഞു പോയ നീതിമാനായ ലോത്തിന്റെ നികൃഷ്ട ചരിത്രം, ആ വൃത്തികെട്ട ചരിത്രം. സ്തോത്രം. വിശാലമായത് തേടിപ്പോയിട്ട് തീരടത്തോട്ടും മരത്തോട്ടും തിരിയാൻ വയ്യാതെ ആ പാറയുടെ ഗുഹയ്ക്കകത്ത് തകർന്ന ആ ചരിത്രം വിവരിക്കുവാൻ ഞാൻ ആവല്ല, ഞാൻ വിവരിക്കുന്നില്ല. എന്നാൽ ഒരു കാര്യം പറയട്ടെ, ഭൗതികത്വത്തിനെ നശിപ്പിക്കരുത്. സ്തോത്രം. ദൈവം നൽകുന്ന മന്മകള് സ്തോത്രത്തോടുകൂടി അനുഭവിക്കാം. എന്നാൽ ആ മന്മകൾ നിന്റെ ആത്മീയ പുരോഗതിക്ക് തടസ്സമായി മാറരുത്. സ്തോത്രം. ദൈവം നിന്നെ ഇവിടെ ആക്കിയിരിക്കുന്നത് നിന്റെ ആടിനെയും മാടിനെയും പാലിക്കുവാനല്ല, നിന്നെ പാലിക്കുവാൻ ദൈവം ആടിനെയും മാടിനെയും തരികയാണ്. എന്താ അക്കരയ്ക്ക് കൊണ്ടുപോകുന്നതെന്ന് പറയാൻ കാര്യം, ഇവിടെ വൈക്കോലും പുല്ലുമുണ്ട്. അക്കരെ ഇല്ലെന്ന് ആര് പറഞ്ഞു? അക്കരെ ഇതൊന്നും ഇല്ലെന്ന് ആരാ പറഞ്ഞു? നിങ്ങൾക്കറിയാമോ, കിഴക്കേ കരയിലുള്ളതിനേക്കാൾ മനോഹരമായ നാടാണ് പടിഞ്ഞാറേക്കര.
ട്രാൻസ്ജോർഡനേറിയേക്കാൾ എത്ര സുന്ദരമായ സ്ഥലമാണ് യോർദാന്റെ പടിഞ്ഞാറേക്കര. പച്ചപ്പുൽമേടികൾ നിങ്ങൾക്ക് എപ്പോഴും യോർദാന്റെ പടിഞ്ഞാറേക്കരയിൽ കാണാം. യോർദാന്റെ കിഴക്കേ കരയിൽ അങ്ങനെയുള്ള സ്ഥലമില്ല.
സ്തോത്രം. ഇവിടെ ഉള്ളതിനേക്കാൾ കിഴക്കേ കരയിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ വിശാലമായ
മുൾപുൽമേടികള് പടിഞ്ഞാറേക്കരയിലാണുള്ളത്.
പടിഞ്ഞാറ അവര് കണ്ടില്ല. എവിടെ വല്ലോ കണ്ടോ? കണ്ടോ? എവിടെ കണ്ടു? യോശുവയും കാലയും കൂടെ കെട്ടിച്ചോന്നോണ്ട് വന്ന ഒരു വലിയ കെട്ട് കത്തിയല്ല. സ്തോത്രം. അവര് കൊണ്ടുവന്നത് ഒരു ഒരു ഉരികെട്ട് പ്രാഗം ചെയ്തയല്ല. അവര് കൊണ്ടുവന്നത് അത്തിപ്പഴവും മാതളപ്പഴവും ഒലിവെണ്ണയും സ്തോത്രം മുന്തിരിപ്പഴവുമാണ്. സ്വർഗത്തിലെ ദൈവം നിന്നെ കാണിക്കുന്നത് ഭൗതികമായ നന്മകൾ കാണിച്ചുകൊണ്ടല്ല ദൈവം നിന്നെ വിളിക്കുന്നത്. നിന്റെ ആത്മീയ പുരോഗതിയെ മനസ്സിലാക്കിക്കൊണ്ട് നിന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന പുതുമീന് കാണിച്ചുകൊണ്ട് ആത്മാവിന്റെ ഫലങ്ങളെ വെളിപ്പെടുത്തുന്ന മാതള നാരങ്ങ കാണിച്ചുകൊണ്ട് നിന്റെ മുറിവുകളെ ഉണക്കുന്ന ഒലിവെണ്ണ കാണിച്ചുകൊണ്ട് സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിന്റെ ആത്മീയ ശക്തതയ്ക്ക് ഉതകുന്നത് എല്ലാം കാണിച്ചുകൊണ്ടാണ് ദൈവം നിന്നെ മുന്നോട്ട് വരുവാൻ വിളിക്കുന്നത്. എന്നാൽ നിന്റെ സകല ആവശ്യങ്ങൾ അറിയുന്ന കർത്തനാണ് അവൻ.
സ്തോത്രം. നിന്റെ ജീവിതത്തിന്റെ എല്ലാ ആവശ്യങ്ങളും അറിയുന്ന കർത്തനാണ് അവൻ. സ്തോത്രം. നിന്റെ ഭക്തിക്ക് ആവശ്യമായത് മാത്രമല്ല നിന്റെ ജീവനാവശ്യമായത് മറന്നവനാണ് അവൻ. നിന്റെ ആത്മാവിന് ആവശ്യമായത് മാത്രമല്ല നിന്റെ ശരീരത്തിന് ആവശ്യമായ കരുതുന്നവനാണ്.
അവന്റെ രാജ്യം, അവന്റെ നീതി അതന്വേഷിക്കും, അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. നേരോട് നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല. നിന്റെ ജീവിതത്തിൽ വല്ല നന്മയും മുടങ്ങിയെങ്കിൽ നിന്റെ ദൈവത്തിന്റെ കുറ്റമല്ല, നിന്റെ നടപ്പ്. ഇന്ന് രാത്രി ക്രമപ്പെടുത്തോ. അവൻ തന്റെ രക്ഷ നിന്നെ കാണിക്കുന്നവരാണ്. പാലത്തിൽ ഇരകിട്ടാതെ വിശന്നിരിക്കും. അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. നന്മയും കരുണയും നിന്റെ ആയുഷ്കാലം ഒക്കെ നിന്നെ പിന്തുടരും. അവൻ നിന്റെ വാലന്റെ തലയാക്കും. അതാണ് ദൈവത്തിന്റെ വചനം.
അറയ്ക്കുവാൻ കാരണം ഭൗതികത്വം അവരെ പിടിച്ചു നിർത്തി, ഭൗതികത്വം അവരെ വിഴുങ്ങിക്കളയും. അനേകർക്ക് മുന്നോട്ട് പോകുവാൻ താല്പര്യമുണ്ട്, എന്നാൽ അവർ മുന്നോട്ട് പോകാതിരിക്കുന്നതിന് കാരണം എന്താണെന്ന് അറിയാമോ? മറ്റു ചിലർ മുന്നോട്ട് പോകാൻ താല്പര്യപ്പെട്ടിട്ടും മുന്നോട്ട് പോകാതെ അവരെ പിടിച്ചു നിർത്തുന്നത് യോർദാൻ നദിയാണ്. യോശുവയുടെ പുസ്തകം 3 15 വാക്യത്തിലേക്ക് വരുമ്പോൾ ഇതാ ഇസ്രായേൽ ജനം യോർദാന്റെ കിഴക്കേ കരയിൽ നിൽക്കുകയാണ്. ദൈവം അവരെ യോർദാൻ കടത്തുവാൻ കൊണ്ടുവരുന്ന ആ പ്രത്യേക സന്ദർഭം പ്രത്യേകം ശ്രദ്ധിക്കണം. കൊയ്ത്ത് കാലമാണ്. കൊയ്ത്ത് കാലത്തിനൊരു പ്രത്യേകതയുണ്ട്. എല്ലാ കൊയ്ത്ത് കാലത്തും യോർദാൻ നദി കലങ്ങി മറിഞ്ഞ് കരകവിഞ്ഞൊഴുകും. യോർദാൻ നദിയെ കുറിച്ച് പഠിച്ചാൽ യോർദാൻ നദി ചില സന്ദർഭങ്ങളിലൊക്കെ വറ്റാറുണ്ട്. പലയിടത്തും വെള്ളം വറ്റിപ്പോകും. അങ്ങനെ യോർദാൻ നദി വറ്റിക്കിടന്നപ്പോൾ ദൈവം തന്റെ ജനത്തെ അക്കരയ്ക്ക് കൊണ്ടുപോകാനായിട്ട് റെഡിയാക്കി കൊണ്ടുവരാതെ കരകവിഞ്ഞ് കലങ്ങി മറിഞ്ഞൊഴുകുന്ന കൊയ്ത്ത് കാലത്ത് എന്താ കൊണ്ടുവന്നത്? സ്തോത്രം. ചിലപ്പോൾ സംശയം തോന്നിയേക്കാം, യോർദാൻ നദി വറ്റാറുണ്ടോ? ഉണ്ട്. തെളിവ് വേണമോ? ദൈവമായി ഒരു മനുഷ്യൻ വന്നു, അവന്റെ പേര് യോഹന്നാൻ. ദൈവം എന്തിനാണ് യോഹന്നാനെ അയച്ചത്? യോഹന്നാനെ ഒന്ന് വിളിച്ചേ. അല്ലയോ യോഹന്നാനെ, ദൈവത്തിനെ അയച്ചത് എന്തിനാ? അവൻ പറയും, വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുവാൻ എന്നെ അയച്ചവൻ. സ്തോത്രം. സ്വർഗത്തിലെ ദൈവം യോഹന്നാനെ അയച്ചത് വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുവാനാ, വെള്ളത്തിൽ മാമോദിസ ആക്കുവാനാ. സ്തോത്രം. സ്തോത്രം. യോർദാന്റെ തീരത്ത് ദൈവശബ്ദം മുഴങ്ങി, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാ, മാനസാന്തരപ്പെടുവീ, ദൈവമത്രൻ വരുന്നു, വഴികൾ നിരത്തുവീ, വഴി നിരപ്പാക്കുവാൻ. യഹോവയുടെ ശബ്ദമായിട്ട് യോഹന്നാൻ മരുഭൂമിയിൽ വിളിച്ചു പറയുമ്പോൾ യോർദാൻ നദി അവന്റെ അടുക്കൽ വന്നവരെ അവൻ സ്നാനപ്പെടുത്തി ദൈവരാജ്യത്തിന്റെ വഴിവരുത്തിക്കൊണ്ടിരിക്കുമ്പോൾ
അവിടെ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. പെട്ടെന്നാണ് വെള്ളം അവിടെ കുറഞ്ഞത്. യോർദാൻ നദി സ്നാനപ്പെടുത്തിക്കൊണ്ടു നിന്ന ഭാഗത്ത് വെള്ളം വറ്റിത്തുടങ്ങി. ആരോ വന്ന് പറഞ്ഞു, അയിനോനിനരികത്ത് ശാലേമിൽ ധാരാളം വെള്ളമുണ്ടെന്ന്. അവിടേക്ക് അവർ പെട്ടെന്ന് മാറി. സ്തോത്രം. കാരണം മാമോദിസ മുക്കണമെങ്കിൽ ആവശ്യം പോലെ വെള്ളം വേണം. വെള്ളമില്ലാത്തടത്ത് മുക്കിയ മൂക്ക് ഇടിയുമെന്ന് അവനറിയാം. സ്തോത്രം. ഹാലലുയ. ഇടയ്ക്കൊരു കാര്യം ഞാൻ പറയട്ടെ, ഈ തളിപ്പീര് മുഴുവൻ കളിപ്പീരാ. വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ തറപ്പിച്ച് പറയട്ടെ, തളിപ്പീര് മുഴുവൻ കളിപ്പീരാ. മാമോദിസ മുക്കുകയാ, തളിക്കുകയല്ല. സ്തോത്രം. യോർദാൻ നദിയുടെ ഒരു ഭാഗത്ത് വെള്ളം വറ്റിയപ്പോൾ അയിനോനിൽ ശാലേമിനരികത്ത് ധാരാളം വെള്ളമുണ്ടെന്ന് മനസ്സിലാക്കി സ്നാനം അവിടേക്ക് മാറ്റി. വെള്ളം കുറഞ്ഞപ്പോഴ് സ്നാനത്തിന്റെ രീതി മാറ്റുകയല്ല, സ്നാനത്തിന്റെ തരം മാറ്റുകയാണ്. വെള്ളം കൂടുതൽ വെള്ളത്തിലേക്ക് മാറുകയാണ്. യോർദാൻ നദിയിൽ പലപ്പോഴും വെള്ളം വറ്റാറുണ്ട്. അങ്ങനെ വറ്റിക്കിടക്കുമ്പോൾ ദൈവം തന്റെ ജനത്തെ അക്കരയ്ക്ക് കൊണ്ടുപോകാൻ തയ്യാറാക്കി കൊണ്ടുവരാതെ കരകമിഞ്ഞ് കലങ്ങി മറിഞ്ഞൊഴുകുമ്പോൾ എന്തിനു കൊണ്ടുവന്നു? സ്തോത്രം. വാക്സത്വനാണ് കൈവശമാക്കുന്നത്, നിന്റെ തന്റെ ഇടത്തിലല്ല, അത് വിശ്വാസത്തിലാണ്. അത് വിശ്വാസത്താലാണ്, അത് സമർപ്പണത്താലാണ്, അത് ദൈവത്തിങ്കളുടെ ആശ്രയത്താലാണ്. കവിഞ്ഞ കലങ്ങി മറിഞ്ഞ് ഒഴികട്ടെ. ദൈവസാന്നിധ്യത്തിന്റെ പെട്ടകം നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ, മഹത്വത്തിന്റെ പെട്ടകം നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ, സർവഭൂമിക്ക് നാദനായവന്റെ സാന്നിധ്യത്തിന്റെ പെട്ടകം നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ ഭയപ്പെടേണ്ട. കലങ്ങി മറിയുന്ന, കരകവിഞ്ഞൊഴുകുന്ന യോർദാന്റെ വെള്ളത്തിലേക്ക് പാദം മുന്നു, വെള്ളം കൈമാറി തരും. യോർദാനെ കണ്ട് നീ പേടിക്ക് മാറണ്ട, നിന്നെ കണ്ട് യോർദാൻ മാറും. ദൈവമക്കളാരും കരക്കവും വെള്ളം കണ്ട് പേടിച്ച് പുറകോട്ട് പോകുന്നവരല്ല. ഹാലലുയ്യ. ദൈവമക്കളെ കണ്ട് കരക്കവളും പേടിച്ച് പുറകോട്ട് മാറത്തേ ഉള്ളൂ. സ്തോത്രം. 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 പലരും അക്കരയ്ക്ക് പോകാത്തത് സത്യം അറിയാത്തോണ്ടല്ല, സത്യത്തെ പിൻപറ്റാൻ തയ്യാറില്ലാത്തോണ്ടാ. യോർദാന്റെ അക്കരയ്ക്ക് വാക്സത്വനാണെന്ന് അവർക്ക് ശരിക്കറിയാം, എന്നാൽ യോർദാൻ കടക്കാൻ തയ്യാറാകാത്തത് സ്തോത്രം സത്യം അറിയാത്തത് കൊണ്ടല്ല, സത്യത്തിന് കീഴ്പ്പെടുവാൻ മനസ്സിലാത്തത് കൊണ്ടാ. നിങ്ങൾ വിചാരിക്കുന്നു അനേകരിന്ന് നോക്കി നിൽക്കുന്ന സത്യം അറിഞ്ഞിട്ടില്ലാത്തതുണ്ടെന്ന്? ഒരിക്കലും അല്ല. സത്യത്തിന് വേണ്ടി ഒരു വിരൽ പോലും അനക്കുവാൻ തയ്യാറില്ലാത്തത് കൊണ്ടാണ് അവർ നോക്കി നിൽക്കുന്നത്. ഒരു നാഗണ്ഡം ഞാൻ വേദപുസ്തകത്തിൽ നടക്കട്ടെ. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ അതിശക്ത പ്രവാചകനായിരുന്ന ഏലിയാവ്, ഏലിയാവ് ഹോവിക്ക് വേണ്ടി നിൽക്കുകയാണ്.
ബാലിന്റെ പ്രവാചകന്മാര് അതേ ശക്തിയോടെ മുന്നേറുന്ന കാലഘട്ടത്തില്, അനീതിയുടെ മൂർത്തിഭാവമായ ഇസ്രായേൽ രാജഭരണം നടത്തുന്ന കാലഘട്ടത്തില്, രാജാവായ ആരാവ് കേവലം റബ്ബർ സ്റ്റാമ്പായി അവസ്വദിച്ച കാലഘട്ടത്തില് നീനിക്ക് വേണ്ടി നിന്ന ഒരുവനാണ്
ഏലിയാവ്.
ഏകനായി നിന്ന് ഒരുവനാണ് ഏലിയാവ്. ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവനെ ദൈവം മാനിക്കും. സ്തോത്രം. നീ ഏകനായി നിന്നാൽ ഇന്നിനെ മാനിക്കുന്ന ഒരു സ്വർഗമുണ്ട്. ഏലിയാവിനെ മാനിക്കുവാൻ സ്വർഗം തയ്യാറായി.
ഏലിയാവിന് പല ആത്മീയ നേതാക്കന്മാർക്കും ഇല്ലാത്ത ഗുണമുണ്ട്. ഞാനും ഇവിടുന്ന് പോയാൽ എന്റെ ശുശ്രൂഷ ഏറ്റെടുക്കാൻ വേറെ വലിയൊരു വേണമെന്നുള്ള താല്പര്യം. ഇന്നത്തെ പല നേതാക്കന്മാരും അങ്ങനെ പറഞ്ഞൊരു കുറെ വരുന്നത് കണ്ട അവനെ അവനൊരു ഉറക്കം ഒരു ഇരിയും കൊടുത്ത് സ്തോത്രം.
പലരും തങ്ങളുടെ യോശുവയെ ഇടിച്ചമർത്തുക, പലരും തങ്ങളുടെ തീമത്യോസിനെ തകർത്തു കളയുകയാണ്, പലരും തങ്ങളുടെ ഏലിയയെ തകർത്തു കളയുകയാണ്. എന്നാൽ ഏലിയാവ് തന്റെ ശുശ്രൂഷയ്ക്ക് അതെ പിന്നെ വരുവാൻ ഒരുത്തനെ ഒരുക്കിയെടുക്കുകയാണ്. അവനാണ് ലോകത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി പ്രവാചക സ്കൂളുകൾ ആരംഭിക്കുന്നത്. അതെ, ബൈബിൾ സ്കൂള്, ബെഡയിൽ ബൈബിൾ സ്കൂളാണ്. അത് ഏലിയാവ് സ്ഥാപിച്ചത്. അവിടെ 50 വിദ്യാർത്ഥികൾക്കായിരുന്നു അക്കോമഡെ. പക്ഷേ ഏലിയാവ് വിചാരിച്ചു 50 പേരെ കൊണ്ട് കാര്യം നടക്കുകയില്ല. അവൻ ഏരിഹോവിൽ വേറെ ഒരു ബൈബിൾ സ്കൂളിലൂടെ തുടങ്ങി, അവിടെയും 50. സ്തോത്രം. അതുകൊണ്ട് പറ്റിയത് അവന് മനസ്സിലായി. ഗിൽഗാലിൽ വേറെ ഒന്ന് തുടങ്ങി, അവിടെയും 50. അതുകൊണ്ട് കാര്യം നടക്കത്തില്ല എന്ന് മനസ്സിലായി. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കേ, മൂന്നിടത്ത് ഗിൽഗാലില്, ബദേലില്, എരിഹോവില് മൂന്ന് ബൈബിൾ സ്കൂളിൽ കുറഞ്ഞ 150 വിദ്യാർത്ഥികൾ പഠിക്കുന്നു.
ശരി പറയാം, കുമിൾ കുടിക്കുന്നവരെ ബൈബിൾ സ്കൂൾ അങ്ങുണ്ടായേക്കാന്ന് കേട്ടോ. അതിനൊക്കെ കുറ്റം പറയാറുണ്ട്. സ്തോത്രം. പിന്നെ പറയട്ടെ, ഈ കൂട് കുരുക്കുന്നത് പോലെ ഉണ്ടായിട്ട് വേദക്കാരില്ലെന്നുള്ള സത്യം.
ബൈബിൾ സ്കൂൾ എത്ര ഉണ്ടായാലും ഉണ്ടാകട്ടെ, ഇനി വേദക്കാരെ വേണം. ബൈബിൾ സ്കൂളിന്റെ പിന്നിലുള്ള അതിന്റെ ബൈബിൾ സ്കൂൾ ആരംഭിക്കുന്നതിന്റെ പിന്നിലുള്ള ആ മോട്ടിവേഷൻ എന്താണെന്ന് സ്വർഗം തൂക്കിക്കോളും. അതുകൊണ്ട് ഇതാ സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്രവാചകനായ ഏലിയാവിനെ ദൈവം മാനിക്കുവാൻ തുടങ്ങുകയാണ്. ചുഴലിക്കാറ്റിൽ, അഗ്നിരഥങ്ങളിൽ, അഗ്നിമേഘത്തിൽ ഹോവിയായ ദൈവം ഏലിയാവിനെ സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളുന്നതിനുള്ള ദിവസം അടുത്തു എന്ന് ഒരു പ്രഖ്യാപനം, ഒരു വെളിപ്പാട് ദേശത്തെല്ലാം ഉണ്ടായി.
ബൈബിൾ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് എല്ലാം സത്യമറിയാം. ഈ ദിവസങ്ങളിൽ ഒന്നിൽ ഏലിയാവ് തുറന്ന്
സ്വർഗത്തിലൂടെ അഗ്നിരഥങ്ങളിൽ അഗ്നിമേഘത്തിൽ സ്വർഗത്തിലേക്ക് പോകുമല്ല. സ്തോത്രം. എന്നാൽ ഏലിയാവിനറിയാം, സ്വർഗം എല്ലാവരുടെയും തലയ്ക്ക് പിന്നെ എല്ലായിടത്തും തുറക്കത്തില്ല. അവസാന സത്യപ്പു വരെ പോകുവാൻ തയ്യാറുള്ള തന്റെ ദാസന്മാർക്ക് വേണ്ടി മാത്രമേ സ്വർഗം തുറക്കൂ എന്ന് ഏലിയാവിനറിയാം.
തുറന്ന സ്വർഗത്തിന്റെ കീഴിൽ നിൽക്കാനാണ് അവന്റെ ആഗ്രഹം.
അവൻ യാത്ര തുടങ്ങി. എവിടെ നിന്ന്? ഗിൽഗാലിൽ നിന്ന് തുറന്ന സ്വർഗത്തിലേക്കുള്ള യാത്ര ഗിൽഗാലിൽ തുടങ്ങണം. ഗിൽഗാല് നിന്ന നീങ്ങി പോകുന്ന സ്ഥലമാണ്, നിന്ന നിന്ന ഉരുട്ടി കളയുന്ന സ്ഥലമാണ് ഗിൽഗാൽ. ഗിൽഗാൽ കാൽവറിക്ക് നിഴലോ. ഹല്ലേലൂയ. സ്വർഗീയ തുറന്ന സ്വർഗത്തിന്റെ കീഴിലേക്കുള്ള യാത്ര കാൽവറിയിൽ തന്നെ തുടങ്ങട്ടെ.
അവിടെ 50 എണ്ണമുണ്ട്.
50 പേർക്കും സത്യമറിയാം, സ്വർഗം തുറക്കും, അഗ്നിരഥങ്ങൾ വരും, ഏരിയാവ് സ്വർഗത്തിൽ പോകും. പക്ഷേ 50 എണ്ണത്തിനോറോ ഒറ്റ പോലെ ഉണ്ടോ? സത്യത്തിന് വേണ്ടി വിരലി പോലെ മടക്കാൻ തയ്യാറില്ല, കുത്തിയിരുന്ന് സമയം കളയാം.
സത്യം പറഞ്ഞിട്ട് ഒരു മണിക്ക് കുത്തിയിരിക്കുമ്പോൾ അതിന്റെ നാട് ജോലി തന്നെ എഴുന്നേറ്റു. പുറമെ സ്വർഗത്തിന്റെ അവൻ സ്റ്റെപ്പുകൾ വെച്ചു.
സ്തോത്രം. അവിടെ വേറെ ഒരുവരുണ്ട്, ഏലിച്ച. ഏലിച്ചാന്ന് കണ്ടു സത്യത്തെ പിൻവറ്റുവാൻ ആരും തയ്യാറാകുന്നില്ല. എല്ലാരും വന്ന ഞാനിവിടെ വരാമെന്നാണ് നിന്റെ ചിന്തയെങ്കിൽ നിന്റെ ആയുസ് വരികയില്ലെന്ന് പറഞ്ഞു നിർത്താം. എല്ലാവരും സത്യത്തിന് വേണ്ടി ഇറങ്ങാമെങ്കിൽ ഞാനും കൂടെ ഇറങ്ങാമെന്ന് പറയുകയാണെങ്കിൽ തവക്കത്തില്ല. ഹല്ലേലൂയ. ആരും വന്നില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും സത്യത്തിന് വേണ്ടി ഞാൻ ആവശ്യം എന്ന് തീരുമാനമെടുക്കൂ. സത്യത്തിന്റെ പക്ഷെ തേകരായി നിൽക്കുവാൻ തയ്യാറാകൂ. ലോകത്തോടുകൂടെ ഉള്ളവരെക്കാൾ നമ്മോടുകൂടെ ഉള്ളവൻ വലിയവനല്ലോ.
സത്യം പറഞ്ഞിട്ട് വിരലി പോയി വരക്കുവാൻ തയ്യാറില്ലാതെ
49 പേരിരിക്കുമ്പോൾ 50-ാമത്തവൻ എഴുന്നേറ്റു ഏലിയാവിന്റെ കൂടെ യാത്ര തിരിച്ചു. സ്തോത്രം. അവൻ ബെഡേലിലെത്തി. ബെഡേലിൽ 50 വിദ്യാർത്ഥികളുണ്ട്. 50 പേരും പ്രിൻസിപ്പൽ വരുന്നത് കണ്ടപ്പോഴത്തേക്ക് ജാടി എഴുന്നേറ്റ് ഓടി വന്നു. എല്ലാവരും അദ്ദേഹത്തെ സ്വീകരിച്ചു. അവരോട് പറഞ്ഞു, സ്വർഗം തുറക്കാൻ സമയമായി, ഞാൻ പോവുക. സ്തോത്രം. ഏലിയാവിനെ വിളിച്ചു നിർത്തിയിട്ട് ഈ 50 പേരുണ്ട് ഒരു ഉപദേശം. ശ്രദ്ധനക്കൊരു കാര്യം അറിയാമോ? നമ്മുടെ തലയ്ക്കൽ നിന്ന്, നമ്മുടെ ലീഡർഷിപ്പ് സ്ഥാനത്ത് നിന്ന് ഏരിയാവിനെ സ്വർഗത്തിലേക്ക് ദൈവം എടുക്കാൻ പോകുക. സ്വർഗം തുറക്കും, സ്വർഗം തുറക്കും, ഏരിയാവ് അഗ്നിരഥങ്ങൾ സ്വർഗത്തിൽ പോകും.
അതുകൊണ്ട് നീ ഇവിടെ നിന്ന് നിൽക്കാൻ പോവുകാർക്ക് സത്യം അറിയാമെന്ന് മാത്രമല്ല, സത്യം ചങ്കൂറ്റത്തോട് പ്രസംഗിക്കുകയും ചെയ്യും. ചെല്ലു സത്യം അറിഞ്ഞിട്ട് കുത്തിയിരിക്കുമ്പോൾ ഇതാ ബദേലുകാർ സത്യം അറിഞ്ഞിട്ട് അത് ചങ്കൂറ്റത്തോട് പ്രസംഗിക്കുക. പക്ഷെ അത്രേ ഉള്ളു. സ്തോത്രം. ബദേലുകാർ അവിടെ തന്നെ പ്രസംഗിച്ചു. എന്തൊക്കെ പ്രസംഗിച്ച് പ്രസംഗിച്ചു തോലയും വിനയ കരുതിക്കൊള്ളൂ, സൂക്ഷിച്ചുകൊള്ളൂ.
സത്യം അറിയാം, ചങ്കൂറ്റത്തോടെ പ്രസംഗിക്കുന്നു. പക്ഷെ ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വെക്കുവാൻ തയ്യാറില്ല. ഏലിച്ച മുന്നോട്ട് പോവുകയാണ്. പ്രതിബന്ധങ്ങളെ വകവയ്ക്കാതെ ഏലിയാവിന്റെ പുറകെ ഏലിച്ച പോവുകയാണ്. ഹല്ലേലൂയ. ഗിൽഗാലിൽ നിന്ന് നീങ്ങി പോയവൻ പിന്നീട് പോകുന്നത് ബദേലിലേക്കാണ്. അതേ ദൈവിക ഭവനത്തിലേക്ക്, വെളിപ്പാടിന്റെ സ്ഥാനത്തേക്ക്, ആരാധനയുടെ ഫലത്തേക്ക്. അവിടെ നിന്ന് വീണ്ടും യാത്ര തുടരുക. അവിടെ നിന്നാ പോരാ. സ്വത്രം. സത്യം അറിഞ്ഞ് പ്രസംഗിച്ച് അവിടെ നിന്നാ പോരാ. വെളിപ്പാട് പ്രാപിച്ച് അവിടെ നിന്നാ പോരാ. മുന്നോട്ട് പോകാൻ തയ്യാറാകണം. ഇതാ ഏലിച്ച പിന്നെയും മുന്നോട്ട് വന്നു. ഹോമിലേക്ക്, വിക്ടറിയുടെ സ്ഥാനത്തേക്ക്, ഉപജയത്തിന്റെ സ്ഥാനത്തേക്ക്, ശത്രുവിന്റെ കോട്ടകളെ തകർത്തറിഞ്ഞുകൊണ്ട് വിജയത്തിന്റെ സ്ഥാനത്തേക്ക് നീങ്ങുകയാണ് ഹോമിൽ അവരെത്തി. അവിടെയും ഉണ്ട് 50 പേര്. അവരോടി വന്നു. നീ ഒരു കാര്യം പറഞ്ഞടാ. സ്തോത്രം. സ്വർഗം തുറക്കും. ഏരിയ നിങ്ങൾ നിണ്ടാതില്ലേ, അതൊക്കെ അറിഞ്ഞേക്കാൻ ഞാന് ഇങ്ങോട്ട് ഇറങ്ങിയത്. സ്തോത്രം. കരവിക്കഥകത്ത് കെട്ട് കഥകത്ത് ഇറങ്ങിയവനല്ല ഞാൻ, ഞാൻ സത്യം അറിഞ്ഞിറങ്ങിയവനാണ്. സ്തോത്രം. ദൈവമക്കളെ, ഇറങ്ങിത്തിരി ഞാൻ സത്യം അറിഞ്ഞത് കൊണ്ടാണ്, വേർപെട്ടത് സത്യം അറിഞ്ഞത് കൊണ്ടാണ്. ഹല്ലേലൂയ. 99 പേരെ പുറകിൽ വിട്ടിട്ട് ഒറ്റയ്ക്ക് ഇറങ്ങിയത് സത്യം അറിഞ്ഞത് കൊണ്ടാണ്.
ദൈവക്കാര് സത്യം അറിയാമെന്ന് മാത്രമല്ല,
പ്രസംഗിക്കുമെന്ന് മാത്രമല്ല, അവര്
കുറെയൊക്കെ വിടാനും തയ്യാറാണ്. അവർ പറയുക, അമ്പത് പേര് ഏരിയാവിന്റെ ഏരിയയുടെ പുറകെ വരിക. പക്ഷെ കുറച്ചിങ്ങോട്ട് വന്നപ്പോഴെ റോഹോട്ട് നദി,
യോർദാൻ നദി കരകവിഞ്ഞ് കലങ്ങി മറിഞ്ഞ് ഒഴുകുന്ന യോർദാൻ നദി അവിടം വരെ പുറകെ വന്നു. എന്നാൽ അടുത്ത വാക്യം, യോർദാൻ നദിയെ കണ്ടപ്പോൾ അവർ അവർക്കെതിരെ എഴുന്നേറ്റു.
ശ്രദ്ധിക്കണേ, കാര്യം ആരാധനയുടെ കാര്യമൊക്കെ പറയുന്ന കൂടെ നിൽക്കുന്നോ, കൂടെ വരും. യോർദാന്റെ അടുത്ത് വരും പെട്ടെന്ന് കേതിരാവും. അതുവരെ നമ്മൾ എന്നാ ഒന്നാം വലിയൊരു കാര്യം എന്നറിയോ, അതല്ലയ്യാ
സൂത്രം ഗിൽഗാദിന്റെ കാര്യം പറഞ്ഞ വലിയ സന്തോഷമാണ്, പ്രസംഗത്തിന്റെ കാര്യം പറഞ്ഞ വലിയ സന്തോഷമാണ്, പെട്ടെ ആരാധനയും വെളിപ്പാടും അന്യവാക്യ വ്യാഖ്യാനം ഒക്കെ പറഞ്ഞ ഭയങ്കര സന്തോഷമാണ്. പക്ഷേ യോർദാൻ നദി കാണുമ്പോ എതിരെ നിന്ന് കളയും.
സൂത്രം
ശ്രദ്ധിക്കണേ, യോർദാൻ നദി കാണുമ്പോ എതിരെ ഇരിക്കുന്ന ചില സൈറ്റുകളുണ്ട്, ഇവരെ കണ്ടേക്കാം.
അവരെതിരെ നിന്നു, എന്നാൽ എനിക്ക് അറിയുന്നില്ല. ഏലിക്ക മുൻപോട്ട് പോയി, ഏലിയാവും എലിച്ചും ഇവിടെ മുന്നോട്ട് പോയി. സ്തോത്രം സംഭവിച്ച നിങ്ങൾക്കറിയാം,
യോർദാൻ തീരത്തെത്തി എലിക്ക അപ്പോഴെ കിടന്ന് പുറപ്പെടുത്തു. അവൻ യോർദാൻ നദിയെ അടിച്ചു, യോർദാൻ നദി രണ്ടായി. സ്തോത്രം എലിക്കയും ഏലിയാവും യോർദാനിലൂടെ അക്കരെ കടന്നു. യോർദാൻ നദി പഴയതുപോലായി. അന്നേരം ഇക്കരെ എതിരെ നിന്നവര് പറഞ്ഞു, ഇനിയാണ് നമുക്ക് അറിയേണ്ടത് പരിപാടി. സ്തോത്രം കുറച്ചുകൂടെ കഴിയുമ്പോ സ്വർഗം തുറക്കും. യോർദാൻ നദി കടന്നാൽ അവസാനത്തെ സ്റ്റെപ്പ് വരെ പോയാൽ സ്വർഗം തുറക്കും. സ്വർഗം തുറന്നാൽ ഏലിയാവ് സ്വർഗത്തിൽ പോകും. ഇനി ഏലിക്ക എങ്ങനെയാ തിരിച്ചു വരുന്നത്? അവൻ തിരിച്ചു വന്നിട്ട് അക്കരെ നിന്നോണ്ട് വിളിക്കേണ്ട, രാക്കോച്ചായോ ഏലിക്കായോ യോധ പൊടിച്ചായോ വള്ളവും കൊണ്ട് വരണേ. അങ്ങനെ അവരെ നമുക്ക് പഠിപ്പിക്കണം,
എന്തൊക്കെ നോക്കി നിൽക്കുക, പഠിപ്പിക്കാൻ ഏലിക്കായെ പാഠം പഠിപ്പിക്കാൻ നിൽക്കുക. കല്യാണം വരട്ടെ പഠിപ്പിക്കും, ശവസംസ്കാരം വരട്ടെ പഠിപ്പിക്കും എന്നൊക്കെ പറഞ്ഞോണ്ട് നിൽക്കുക. വരട്ടെ വരട്ടെ, ഹാലലുയ്യ വിളിക്കും, എവര് വന്നവൻ വേണ്ടി ഞാൻ വിളിക്കും. അന്നേരമായി ഇവരെ പഠിപ്പിക്കേണ്ടത്. പലരും സത്യം പിൻപറ്റി അവസാന സത്യപ്പ് വരെ പോകാൻ ഇറങ്ങിത്തിരിക്കുന്ന ദൈവമക്കളെ പഠിപ്പിക്കാൻ നിൽക്കുക. സ്വർഗം നിന്നെ പഠിപ്പിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചു. മുഖത്തേക്ക് നോക്കി, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരുന്നു? അവസാനത്തെ സ്റ്റെപ്പ് വരെ പോകുവാൻ തയ്യാറുള്ള ദൈവത്തിന്റെ ഫൈനലിന്റെ കർണകുടങ്ങളിൽ കുറഞ്ഞ ശബ്ദം പിടിക്കും. ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരുന്നു? ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരുന്നു? നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക്, ഹല്ലേലൂയ, ഡബിൾ പോർഷൻ ഓഫ് യുവർ സ്പിരിറ്റ്. നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്കാണ് എനിക്ക് വേണ്ടത്. ഏലിയാവ് പറഞ്ഞു, നീ ചോദിക്കുന്ന കാര്യം പ്രയാസമുള്ളതാണ്, എന്നാൽ ഞാൻ നിങ്ങൾക്കെടുക്കപ്പെടുന്നത് നീ നിന്റെ കണ്ണുകൊണ്ട് കണ്ടാൽ നിനക്കത് ലഭിക്കും. അവൻ അത് സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ സ്വർഗം തുറന്നു, അഗ്നിരഥങ്ങൾ സത്യജ്ഞമായി, അഗ്നിതേജസ്സം ഇറങ്ങി വന്നു, ഏലിയാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ഹല്ലേലൂയ. അത് നോക്കി നിന്ന് ഏലിയ വിളിഞ്ഞു, എന്റെ പേരും തേരാളിയുമായുള്ളവേ. ഹല്ലേലൂയ, ഇസ്രായേലിന്റെ തേരാളിയേ. അവൻ നിന്നെ വിളിച്ചു മേഘങ്ങൾക്കുള്ളിൽ, അഗ്നി മേഘത്തിനുള്ളിൽ ഏലിയാവ് മറഞ്ഞു. അവൻ നിലവിളിച്ചോണ്ട് നിൽക്കുക, എന്നാൽ അവന്റെ കണ്ണിനെ ഏലിയാവ് മറഞ്ഞു കഴിഞ്ഞപ്പോൾ അവന്റെ അവന്റെ കുപ്പായം ഒറ്റ കീറിനെ കീറി. സ്തോത്രം, നിന്റെ പുള്ളിക്കുപ്പായം കീറി കഴിയുമ്പോൾ സ്വർഗത്തിന്റെ കുപ്പായം ഇറങ്ങി. അതുവരെ ഇറങ്ങിയില്ല. നിന്റെ വ്യക്തമായ പാരമ്പര്യത്തിന്റെ കുപ്പായം കീറാറെ, നിന്റെ സ്വയനീതിയുടെ കുപ്പായം കീറാറെ. സ്വർഗത്തിന്റെ കുപ്പായം നിന്റെ മേൽ വീഴുകയില്ല. ഇന്ന് രാത്രി കീറേണ്ടത് കീറൂ, വലിച്ചു കീറേണ്ടത് കീറൂ, വസ്ത്രങ്ങളെ അല്ല ഹൃദയങ്ങളെ തന്നെ കീറൂ, സ്വയനീതി കീറൂ, പാരമ്പര്യം കീറൂ. സ്വർഗത്തിൽ ഇറങ്ങി വലിയ പുതപ്പ് ഏലിക്കായിട്ട് തോണിലിട്ടു. എവിടെയും വീട്ടുകാർ പഠിപ്പിക്കാൻ നിൽക്കുക, യോ പഠിപ്പിക്കാൻ തയ്യാറായി നിൽക്കുക. എനിക്ക് വരുന്നുണ്ട് പോയി, ഇപ്പൊ വിളിക്കും, ഇപ്പൊ നമ്മളെ വിളിക്കും വള്ളം കൊണ്ടിയല്ല. ഇങ്ങനെ ചിന്തിക്കുക, എന്നാൽ ആരോ പറഞ്ഞില്ല, ഇല്ല. അവന്റെ മുഖത്തേക്ക് നോക്കൂ, ഏലിയാവിന്റെ ആത്മാവ് അവന്റെ മേലുണ്ട്. സ്തോത്രം,
ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേലുണ്ട്, കണ്ടാൽ അറിയാം. ദൈവത്തിന്റെ ആത്മാവ് പ്രാപിച്ച ദൈവം തന്നെ കണ്ടാൽ അറിയാം. എവിടെ കൊണ്ട് നിർത്തിക്കോ അവനെ കണ്ടാൽ അറിയാം. എന്നെയും നിന്നെയും ലോകത്തിന്റെ ജനത്തിന്റെ നടുവിൽ നിന്ന് വ്യത്യസ്തരാക്കി നിർത്തുന്നത് നിന്റെ മേൽ പകർന്ന ദൈവത്തിന്റെ ആത്മാവാണ്. അവന്റെ ആത്മാവ് നിന്റെ മേൽ പകരപ്പെട്ടെങ്കിൽ നീ ലോകത്തിൽ വ്യത്യസ്തയാണ്, നീ ലോകത്തിൽ വ്യത്യസ്തനാണ്.
അടുക്കൽ വന്നു,
അവൻ അറച്ചിനേന്നില്ല, പുറത്തവൻ ഇരട്ടോ, യോർദാൻ നദിയെ അവൻ അടിച്ചോ. ഏലിയാവിന്റെ ദൈവം എവിടെ?
ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. സ്തോത്രം. ആരാ അടിക്കുന്നത് നിങ്ങളോടാന്നൊരു ചോദിച്ചില്ല. എടാ ഏത് പുറത്തിട്ട് അടിക്കുന്നു അതിന് അറിയേണ്ടത്. സ്തോത്രം സ്തോത്രം. നീ ആരാന്നല്ല അവൻ അറിയേണ്ടത്,
ലോകത്തിന് അറിയേണ്ടത് നീ ആരാന്നല്ല, നിന്റെ മേൽ വിന്നിക്കുന്ന പുതപ്പേതാണെന്ന് അറിയേണ്ടത്. സ്തോത്രം. നിന്റെ മേലുള്ള അധികാരമാരുടേതാണെന്ന് അറിയേണ്ടത്, നിന്റെ ശക്തി ആരുടേതാണെന്നാണ്
അറിയേണ്ടത്. ഹാലലുയ്യ ഹാലലുയ്യ. യോഹന്നാൻ രണ്ടായി മാറി. അന്നേരം ആക്കനെ പഠിപ്പിക്കാൻ നിന്നൊരു മൂക്കെ കഴിഞ്ഞു.
അയ്യോ, ഇത് അറിഞ്ഞാലേ ഞങ്ങൾ വന്നേനേലോ, അറിഞ്ഞേക്ക് വരാനിരിക്കാൻ പറ്റിയല്ലയോ.
നടക്കുക നടക്കാൻ പോകുന്നില്ല, വരൂ. അവൻ നിന്നെ അറിയിക്കും, അവൻ നിന്നെ അറിയിക്കും. മുന്നോട്ട് വരൂ,
അവൻ നിന്നെ വാണിക്കും. പാഠം പഠിപ്പിക്കാൻ നിന്നവർ ഓടി വന്ന് മുട്ടു കുത്തി. യജമാനനേ സ്തോത്രം.
എന്നിട്ട് അവർ പറയുന്നത് കേട്ടോണേ, ഞങ്ങൾ ഒരു കാര്യം കേട്ടെ, ഞങ്ങൾ പരിശാലികൾ 50 പേരോ
ഞങ്ങളെ
നല്ല പരിശാലികളാ.
ഞങ്ങള് ഒരു ഡെലിഗേഷൻ അയക്കാം, പർവ്വതങ്ങളിലൊക്കെ പോയെന്ന് നോക്കട്ട്. വല്ല ചുഴലിക്കാറ്റും എടുത്ത് അവനെ പർവ്വതത്തിന്റെ മണ്ടേലങ്ങാളെ കൊണ്ടിട്ടിട്ട് ഉണ്ടോന്നൊന്ന് നോക്കാം. ഇന്നലെ എന്തോ പറഞ്ഞേ പ്രസംഗം സാർ, ഇന്നലെ സ്വർഗം നോക്കും, ഏടി അവൻ സ്വർഗത്തിൽ പോകുമെന്ന്. ഇപ്പോ എന്തോ പ്രസംഗം, ചുഴലിക്കാറ്റെടുത്ത് വല്ല മണ്ടേലി ഇട്ടതായിരിക്കും. ആരാ പറയുന്ന പരിശാലികൾ? സ്വർഗം സത്യമറിഞ്ഞിട്ട് ആ സത്യത്തെ പിൻപറ്റാൻ തയ്യാറില്ലാതെ കിട്ടുന്ന മുൾപ്പിറ്റിലെല്ലാം നിന്ന് പ്രസംഗിക്കാൻ നാളെ നീ നിന്റെ പ്രസംഗവും
മാറ്റും. എന്നാൽ ഏലിച്ചായിക്കറിയാം, അവൻ പർവ്വതത്തിന്റെ മണ്ടേലല്ല സ്വർഗത്തിലെത്തിക്കഴിഞ്ഞത്. ഹാളല്ലയ്യ, ഞാൻ ഇതെന്തിനാ പറഞ്ഞെന്നറിയാമോ? പ്രിയമുള്ളവരെ, സത്യം അറിയാത്തത് കൊണ്ടല്ല പലരും നോക്കി നിൽക്കുന്നത്, സത്യത്തെ പിൻപറ്റുവാൻ തയ്യാറില്ലാത്തത് കൊണ്ടാണ്.
കേരളത്തിൽ നിന്ന് വന്ന ദൈവമക്കളാണല്ലോ ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും. ഞാൻ ചോദിക്കട്ടെ, വലങ്കരയിലെ ജനം എന്തുകൊണ്ട് മുന്നോട്ട് വരുന്നില്ല? സത്യം അറിയാൻ കിട്ടോ? എബ്രഹാം മൽപ്പാനത്തിന്റെ കാലം മുതൽ വലങ്കരയിൽ നവീകരണത്തിന്റെ വിശ്വാസത്താലുള്ള നീതീകരണത്തിന്റെ ശബ്ദം, സുഖ ശബ്ദം കേൾക്കിച്ച നിമിഷം മുതൽ വിശ്വാസത്താലുള്ള നീതീകരണത്തിന്റെ സത്യം അറിയാത്ത ഏതൊരു ക്രൈസ്തവനാണ് മലങ്കരയിലുള്ളത്? സ്തോത്രം. കാലം മുതൽ വിശ്വാസ അനന്തരമുള്ള സ്നാനത്തിന്റെ സത്യം അറിയാത്ത ഏതൊരുത്തൻ ക്രിസ്തീയ മതത്തിലുണ്ട്? സ്തോത്രം. ബർജ സാഹിബും കുക്ക് സാഹിബും ബർജ സാഹിബും ജാപ്പാനും അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിൽ വന്ന് പ്രസംഗിച്ച് തുടങ്ങിയ കാലം മുതൽ സ്തോത്രം ഉണ്ണുണ്ണിത്താറും പ്രസംഗിച്ചു തുടങ്ങിയ കാലം മുതൽ വിശ്വാസാനന്തരം, പാതേ സ്നാനാനന്തരം, ആത്മാവിന്റെ സത്യമറിയാത്ത, പരിശുദ്ധ അഭിജയത്തിന്റെ സത്യമറിയാത്ത ഏതൊരു ക്രൈസ്തവനാണ്
മലങ്കരയിലുള്ളത്?
സത്യമെല്ലാവനും അറിയാം,
സത്യത്തെ പിൻപറ്റാൻ തയ്യാറില്ലാത്തോണ്ട് നോക്കി നിൽക്കുക.
യോഹന്നാൻ കണക്കാൻ തയ്യാറില്ലാത്തോണ്ട് നോക്കി നിൽക്കുക. നീ കലക്കമളഞ്ഞു പേടിച്ചു നിൽക്കുന്നു. ഇന്ന് രാത്രി വിശ്വാസത്തിന്റെ തെറ്റു വന്നു. യോദാ നിന്നെ കണ്ട് പിന്മാറട്ടെ, യോദാ നിന്നെ കണ്ട് പിന്മാറട്ടെ, അതിനെ മുണ്ടാളികളെ പോലെ പുള്ളട്ടെ.
സത്യമറിഞ്ഞിട്ടും
സത്യത്തെ പിൻപറ്റാതെ യോദാ നദിയുടെ കിഴക്കേ കരയിൽ നിന്ന രണ്ടര ഗോത്രത്തിന് സംഭവിച്ചതെന്ത്? വാട്ട് വേർ ദ കോൺസിക്വൻസ്? അവർക്ക് സംഭവിച്ചതെന്ത്? യോശുവയുടെ പുസ്തകം 4-ാം അധ്യായത്തിലേക്ക് വരൂ, നമുക്ക് കാണാം 1-ാമത്തെ കോൺസിക്വൻസ്. 4-ാം അധ്യായത്തിൽ ഞാൻ വായിക്കുന്നു, യഹോവയുടെ വിശുദ്ധ പുരോഹിതന്മാർ യഹോവയുടെ പെട്ടകവുമായിട്ട് യോർദാന്റെ വെള്ളത്തിന്മേൽ പാദം വെച്ചപ്പോൾ യോർദാൻ രണ്ടായി മാറി, ഉണങ്ങിയ നിലത്ത് പെട്ടകവും പേറി പുരോഹിതന്മാർ നിന്നു. ജനമെല്ലാം ഉണങ്ങിയ നിലത്തുകൂടെ അക്കരെ കയറി. ജനമെല്ലാം അക്കരെ കയറി കഴിഞ്ഞപ്പോൾ അതിന്റെ ഓർമ്മയ്ക്കായി ആ ഉണങ്ങിയ നിലത്ത് നിന്ന് 12 കല്ലികൾ എടുത്ത് യോർദാന്റെ കരയിൽ കല്ലികളെ നാട്ടിക്കഴിഞ്ഞപ്പോൾ
യഹോവയുടെ നിയമപെട്ടകവുമായി പുരോഹിതന്മാർ
യോർദാന്റെ പടിഞ്ഞാറേ കരയിലേക്ക് കയറി. പുരോഹിതന്മാരുടെ പാദങ്ങൾ യോർദാന്റെ തീരത്ത് വെച്ചു കഴിഞ്ഞപ്പോൾ യോർദാൻ പഴയതുപോലെ കരകവിഞ്ഞൊഴുകാൻ തുടങ്ങി. സ്തോത്രം സ്തോത്രം സ്തോത്രം.
ഇപ്പോഴാ വേർപാട് ചിന്തിച്ചായത്. ഇന്നലെ നമ്മളെന്താ വന്ന എല്ലാവരും കുടുംബത്തിൽ പറഞ്ഞടാ, എല്ലാരും കുഞ്ഞാറും വിളിച്ചോട്ടാൽ വിളിക്കപ്പെട്ടവരാ,
എല്ലാരും വീണ്ടെടുപ്പിന്റെ ഗാനം പാടിയവരാ, എല്ലാവരും മണ്ണാ തിന്നതാ, എല്ലാവരും അഭിജയം കണ്ടതാ, എല്ലാരും വെള്ളം കുടിച്ചതാ എന്നൊക്കെ പറഞ്ഞു വരികയായിരുന്നു. എന്നാൽ യോർദാൻ നദി കടന്നു കഴിഞ്ഞ്
യോർദാൻ നദി പഴയതുപോലെ ഒഴുകാൻ തുടങ്ങിയപ്പോൾ ഒരുമിച്ച് നിന്നവർ രണ്ടായി.
സ്തോത്രം. ദൈവജനത്തെയും അല്ലാത്തവരെയും വേർതിരിക്കുന്ന ഒരു യോർദാൻ നദി കൊണ്ട്. സ്തോത്രം.
ദൈവം തന്നെ ജനത്തിനും അല്ലാത്തവർക്കും നദിയിൽ ഒരു അതിര് വച്ചിട്ടുണ്ട്. സ്തോത്രം. സ്തോത്രം. ഇപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാമോ? ഇവർക്ക് ആരും മാറൻ ധാരാളമുണ്ട്. ആറിനും മാറിനും അവർ അതെ എഴുത്തിലും പണിഞ്ഞിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്കും സഹോദരിമാർക്കും താമസിക്കാൻ വീടും പണിഞ്ഞു കഴിഞ്ഞു. അവിടെ വീടുണ്ട്, കൂടുണ്ട്, ആരും മാറിമുണ്ട്, കത്തിയും കുഞ്ഞും ഒത്തിരി ഉണ്ട്. പക്ഷെ ഇല്ലാത്ത ഒരു കാര്യം, എല്ലാം ഉണ്ട്, ഇല്ലാത്ത ഒരു കാര്യം
എന്ത് വന്നറിയോ?
നിയമത്തിന്റെ പെട്ടകം അവർക്ക് നഷ്ടപ്പെട്ടു പോയി.
അവർക്ക് നഷ്ടപ്പെട്ടത് നിയമ പെട്ടകമാണ്. ഏതാണ് ഈ നിയമ പെട്ടകം? നിങ്ങൾക്കറിയാമോ? സർവഭൂമിയുടെ നാഥനായ ദൈവത്തിന്റെ
സാന്നിധ്യം ഇറങ്ങി വസിക്കുന്ന പെട്ടകം. സ്തോത്രം. 40 വർഷങ്ങൾക്ക് മുൻപ് മോശ സ്വർഗത്തിലെ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ നിനക്ക് അടിയങ്ങളോട് കൃപയുണ്ടെന്നുള്ളതിന് തെളിവുണ്ട്, ഞങ്ങളുടെ കൂടെ നീ ആരെ അയക്കും? മോശയ്ക്ക് ഒരുപാട് ചോദ്യമുണ്ട്. 40 വർഷം മരുഭൂമി ചുറ്റി കവയണം. 40 വർഷം ഇവർക്ക് ആകാരം മാറി കൊടുക്കും. ചെരുപ്പ് ഏത് കടയിൽ നിന്ന് വാങ്ങിക്കും? കൊട എവിടെ കിട്ടും? മണ്ണെണ്ണ എവിടെ നിന്ന് കിട്ടും? വിളക്കാറി പറയും. ഒത്തിരി ഒത്തിരി ചോദ്യം കൊണ്ട വസ്ത്രം എവിടെ കിട്ടും?
ദൈവവൈദരെ, നിനക്ക് ഒത്തിരി ഒത്തിരി ചോദ്യങ്ങൾ ഉണ്ടായിരിക്കാം. എന്നാൽ ആ ചോദ്യങ്ങളുടെ മുഴുവൻ മറുപടി സ്വർഗം ഒറ്റവാചകത്തിൽ പറയുന്നു, എന്റെ സാന്നിധ്യത്തിന്റെ മേഘം നിന്റെ കൂടെ പോരും. സ്തോത്രം. നിന്റെ ഹൃദയത്തെ മതിക്കുന്ന സകല ചോദ്യങ്ങളുടെ ഉത്തരം ദൈവ സാന്നിധ്യത്തിന്റെ വേഗമാ. ദൈവ സാന്നിധ്യത്തിന്റെ വേഗം നിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് രൂപാന്തരപ്പെടുന്ന വേഗം. സ്തോത്രം. ദൈവവൈദനെ, നീ കൂടാരത്തിൽ കിടന്നുറങ്ങി അതിരാവിലെ വിശപ്പോടുകൂടെ എഴുതി നിൽക്കുമ്പോൾ നിന്റെ കൂടാരത്തിന് ചുറ്റും കിടക്കുന്ന മേഘത്തെ നിനക്ക് കാണാം. നോക്കി നിൽക്കുമ്പോൾ നിന്റെ സകല ആവശ്യങ്ങൾക്ക് മതിയായ ദൈവ സാന്നിധ്യത്തിന്റെ വേഗം. ആ മേഘം ഇറങ്ങി വസിക്കുന്ന പെട്ടകം നഷ്ടപ്പെട്ടു പോയി. ഇതാകെ കണ്ടെല്ലാം ഉണ്ടെങ്കിലും ദൈവ സാന്നിധ്യം നിന്നോടുകൂടെ ഇല്ലെങ്കിൽ പാപ്പരി പുള്ളിയ. സ്തോത്രം. സ്തോത്രം.
ദൈവ സാന്നിധ്യത്തിന് വേഗം നിന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ പാപ്പരി പുള്ളിയ.
സ്തോത്രം.
സ്തോത്രം.
ഹല്ലേലൂയ. എന്നാൽ ലോകത്തിൽ മറ്റൊന്നുമില്ലെങ്കിലും ദൈവ സാന്നിധ്യത്തിന് മേഘം നിന്നോടുകൂടെ ഉണ്ടെങ്കിൽ നീ
ധന്യനാണ്. നീ ധന്യനാണ്. ഈ മേഘം ഏത്? ഈ മേഘം, ഈ പെട്ടകം ഏത്? ഇത് ഇസ്രായേലിന്റെ മഹത്വമാണ്. ഒരു ദിവസം ഈ പെട്ടകം ഫെലിസ്തീയ ശത്രുക്കളുടെ നടുവിലേക്ക് ഹാമേ സമൂഹേലിന്റെ കാലത്തെ ഇറക്കിക്കൊണ്ടിരുന്നപ്പോൾ അവിടെ ഉണ്ടായ ആർക്കു വിളി കേട്ടിട്ട് ഫെലിസ്തീയനം വിളിച്ചു പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ആലയത്തിന്റെ നടുവിലെത്തിയിരിക്കുകയാണ്, നമുക്ക് അയ്യോ കഷ്ടോ. ശത്രുവിനെ ജയം വിളിക്കുന്ന യഹോവയാണ് പെട്ടകം. സ്തോത്രം. ആ പെട്ടകം നിന്നോടുകൂടെ ഉണ്ടെങ്കിൽ മഹത്വമാണ്. പെട്ടകം പിടിക്കപ്പെട്ടാൽ ഏകാബോ മഹത്വം വിട്ടുപോകുകയാ.
ഇവർക്ക് നഷ്ടപ്പെട്ട ദൈവ സാന്നിധ്യത്തിന്റെ മേഘമാ. ദൈവ സാന്നിധ്യത്തിന്റെ മേഘം നഷ്ടപ്പെട്ടു പോയി. സത്യം അറിഞ്ഞിട്ട് സത്യത്തെ പിൻപറ്റാതെ നിൽക്കുന്ന ജീവിതമേ ദൈവ സാന്നിധ്യത്തിന്റെ മേഘം നിന്നെ നഷ്ടപ്പെട്ടിരിക്കുക. ഞാൻ കർത്താവ് പറഞ്ഞു, എന്നെ സ്നേഹിക്കുകയും സ്നേഹിക്കുന്നവൻ എന്റെ കൽപ്പനകളെ പ്രമാണിക്കും. എന്നെ സ്നേഹിക്കുന്നെന്ന് പറയും, എന്റെ കൽപ്പന അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കൊള്ളനാണ്.
എന്നെ സ്നേഹിക്കുന്നെന്ന് പറയും, എന്റെ കൽപ്പന അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളിയാണെന്നാണ് കർത്താവ് പറഞ്ഞത്.
ഒരു കള്ളരും ഒരു കള്ളിയും ദൈവരാജ്യം അവകാശമാക്കിയില്ല. കുരിച്ചിലെ കള്ളൻ പോയെന്ന് പറഞ്ഞ് കള്ളന്റെ വാലയെ പിടിച്ചോണ്ട് പോകാമെന്ന് നീ വിചാരിച്ചല്ല, കുരിച്ചിലെ കള്ളൻ നരകത്തിലാ പോയത്. എന്നാൽ രണ്ട് കള്ളന്മാർ ഒരുത്തൻ അനുദവിച്ചു,
അനുദവിച്ച കള്ളൻ
പറഞ്ഞിട്ടേ പോയി.
എന്നാൽ കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്റെ കൽപ്പന അനുസരിക്കുവാൻ തീരുമാനിക്കുക, ഞാനും എന്റെ പിതാവും അവന്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം
ചെയ്യും. ദൈവം ഇതിലെ ഇന്ന് രാത്രിയിൽ പ്രതിബന്ധങ്ങളെ തട്ടിമാറ്റിക്കൊണ്ട് ദൈവശബ്ദത്തിന് കീഴടങ്ങുക, ദൈവശബ്ദത്തിന് കീഴ്പ്പെടുവാൻ നിന്റെ ഹൃദയം തുറക്കുമെങ്കിൽ, നീ ഹൃദയം തുറക്കുന്ന മാത്രയിൽ മഹത്വത്തിന്റെ പ്രത്യാശയായ കർത്താവ് തന്റെ മഹത്വമുള്ള പിതാവിനോടുകൂടെ നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വരും.
സ്വർഗം നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വരും. സ്വർഗം നിന്നിൽ വസിക്കുവാൻ തുടങ്ങും. ആമേൻ. സ്വർഗീയ തീർത്ഥം ഉള്ളിൽ വസിക്കുന്ന മഹത്വ മണ്ഡലമായി ഇതിലെ ജീവിതം മാറ്റപ്പെടും. ഹല്ലേലൂയാ.
അവർക്ക് നഷ്ടപ്പെട്ട സാന്നിധ്യത്തിന് മേഘമിറങ്ങി വസിക്കുന്ന പെട്ടകമാണ്. പെട്ടെന്ന് അവർക്ക് നഷ്ടപ്പെട്ടു. മുന്നോട്ട് വരാം.
യോശുവയുടെ പുസ്തകം 22-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം വായിക്കാം. അവർക്ക് സംഭവിച്ച 2-ാം അധ്യായം എന്താ?
യോശുവ 22-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം ഇല്ലയോ? 22-ാം വാക്യം അവർ കനാൻ ദേശത്തിലെ യോർദാന്റെ പ്രദേശത്തിലെത്തിയപ്പോൾ രൂബേനും ഗാദിനും മനുഷ്യരുടെ ഭാര്യ ഗോത്രവും
യോഗാൽപ്പതിവത്തിന് യാഗപീഠം കാഴ്ചക്ക് വലുതായിരിക്കുന്ന യാഗപീഠം പടുന്നു.
ഇതാ യോദാൻ നദി കടന്ന് പെട്ടകവുമായിട്ട് പടിഞ്ഞാറേ കരയിലേക്ക് പോയ ദൈവജനം പെട്ടകം ശിലോയിൽ കൊണ്ടുവച്ചു. അവരാരാധിക്ക് പാട്ടുടങ്ങി. അവരിൽ പാട്ടുകാരി വിളിച്ചു പറഞ്ഞു, യഹോവേ തിരുനിവാസം എത്ര മനോഹരം, എന്റെ ഉള്ളതിന്റെ പ്രാകാരങ്ങളെ വഞ്ചിച്ചു മോഹിച്ചു പോകുന്നു. ദൈവജനം ദൈവ സാന്നിധ്യത്തിന് ദൈവത്തിന്റെ മതത്വം ദർശിച്ച് ദൈവത്തിന്റെ സൗന്ദര്യം ദർശിച്ച് ദൈവത്തെ ആരാധിക്കുമ്പോൾ പെട്ടകത്തിന്റെ മുൻപിൽ അവർ ദൈവത്തെ പുകഴ്ത്തുമ്പോൾ യോർദാന്റെ പടിഞ്ഞാറേക്കറി ആരാധനയുടെ അത്തുവിളി മുഴങ്ങുമ്പോൾ യോർദാന്റെ കിഴക്കേ കരയിൽ ഒരുമിച്ച് കൂടിയ രൂപേനിയരും ഗാദ്യരും അവർക്ക് ആരാധനയില്ല. സ്തോത്രം. പെട്ടകമില്ലാതെ എങ്ങനെ ആരാധന, ദൈവ സാന്നിധ്യമില്ലാതെ ആരാധന എങ്ങനെ നടക്കുന്നത്, കൂടിവരവ് നടക്കുന്ന ആരാധന നടക്കുന്നില്ല. സ്തോത്രം. വന്ന് മയക്കുറ്റിയുടെ കണക്ക് ഇരിക്കാം, ദൈവത്തിന്റെ സാന്നിധ്യത്തിന് മേഘമിറങ്ങിയേനെ സ്തോത്രം പറയാൻ നോക്കൂ. ഹാലലുയ്യ ഹാലലുയ്യ. ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു ദൈവത്തെ ഒന്ന് സ്തുതിച്ചാൽ. സ്തോത്രം. പ്രത്യേകമില്ലാതെ ആരാധന നടക്കത്തില്ല. പക്ഷെ ആരാധിക്കാതിരിക്കാൻ അവർക്ക് പറ്റുകയുമില്ല. സ്തോത്രം. അവരെല്ലാം കൂടെ കമ്മിറ്റി കൂടി എന്തു ചെയ്യണം? ആരാധന പടിഞ്ഞാറേക്കരയിൽ തകർപ്പൻ ആരാധന ദൈവ സാന്നിധ്യത്തിന് പെട്ടകത്തിന് മുമ്പ് നടക്കുന്നുണ്ട്. നമുക്കത് പറ്റുകയില്ല. പെട്ടകം ഉണ്ടായിരുന്നപ്പം പോകാൻ പറ്റിയില്ല, ഇനിയിപ്പോ പെട്ടകം ഇല്ലാതെ പറക്കും. ദൈവം അത്ഭുതം പ്രവർത്തിച്ചപ്പോ പോയില്ല, പിന്നെയുമ്പോഴാ പോകുന്നത്. സ്തോത്രം. സ്തോത്രം. ദൈവം ഇറങ്ങി വന്ന് നിന്റെ ജീവിതത്തിൽ തകർപ്പൻ അത്ഭുതങ്ങൾ നടത്തിയ കാലത്ത് പോലും നീ അക്കരയ്ക്ക് പോയില്ല,
ഇനി എങ്ങനെയാ പോകുന്നത്? ഇനിയിപ്പോ കമ്മിറ്റി വിളിച്ചു കൂട്ടാം, നമുക്കൊന്നും തന്നെ കൂടാന്നു. അവരിത് അത്രയും പോയാ കാഴ്ചയ്ക്ക് വലിയത് തന്നെ. സ്തോത്രം. അവരെന്താ ചെറ്റടിച്ചേക്കുള്ളൂ, നമുക്ക് തകർപ്പം നമുക്ക് തകർപ്പം. അവിടെ അവർ കൂടാരം ഉണ്ടാക്കിയിട്ടുണ്ട് തകച്ചതോര് കൊണ്ട്. ചിത്തിയും മരം എല്ലാം കൂടെ നാട്ടിൽ നിർത്തി തകച്ചതോര് പൊറിഞ്ഞ് ചവപ്പെട്ടിയുടെ കണക്കൊരെണ്ണം ഉണ്ടാക്കി വെച്ചപ്പോട്ടെ. അതിന്റെ മുമ്പിൽ അവരെല്ലാം കൂടെ ആരോപിച്ച് നമുക്ക് നമ്പർ വൺ തകർപ്പനെന്ന് ഉണ്ടാക്കണം. കമ്മിറ്റി പെട്ടെന്ന് അനുകീകരിച്ച് തുടങ്ങി പരിപാടി. ഇതാ എറിച്ച് യോദാന്റെ കിഴക്കേക്കരയിൽ കാഴ്ചക്ക്
വലിയ വലിയ സ്തോത്രം.
ഇത് പടിഞ്ഞാറേ കരയിലുള്ളവര് കേട്ടു.
സ്തോത്രം. യോശുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം യുദ്ധസന്നദ്ധരായി യുദ്ധത്തിന് മാർച്ച് ചെയ്യുകയാ. അവർ കിഴക്കേ കരയിലേക്ക് പ്രതിനിധികളെ വിട്ടിട്ട് ചോദിച്ചു, നിങ്ങൾ ദൈവത്തോട് മത്സരിക്കുന്നതെന്തോ? നിങ്ങളുടെ അവകാശരേഖ അശുദ്ധമെങ്കിൽ വിശുദ്ധ നാട്ടിൽ വിശുദ്ധ ജനത്തോടുകൂടി അവകാശം പ്രാപിപ്പാൻ വരൂ. അവിടെ നിൽക്കാതെ മത്സരിക്കാതെ മടങ്ങി വരൂ, മത്സരിക്കാതെ മടങ്ങി വരൂ. നിങ്ങളുടെ അവകാശരേഖ അശുദ്ധമെങ്കിൽ വിശുദ്ധ നാട്ടിൽ വിശുദ്ധന്മാരോടുകൂടെ വെളിച്ചത്തിലൂടെ അവകാശം പ്രാപിപ്പാൻ മടങ്ങി വരൂ. മത്സരിക്കാതെ മടങ്ങി വരൂ, മരം തിരിഞ്ഞ് മടങ്ങി വരൂ.
ദൈവത്തോട് മത്സരിക്കുന്നത് എന്തിനാ? മനുഷ്യനോട് മത്സരിച്ച് ദൈവത്തോടോ ഇപ്പോൾ മത്സരം? ദൈവത്തോട് മത്സരിക്കുന്നത് എന്താ? അവര് പറഞ്ഞു, സോറി, ഇത് മത്സരിക്കാനൊന്നുമില്ല, ഞങ്ങളുടെ ലക്ഷ്യം അതൊന്നും അറിയട്ടോ. ഞങ്ങളിതുണ്ടാക്കിയത് ഞങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടൊന്നല്ല, ഞങ്ങൾക്കറിയാം യാഗപീഠം ഒന്നേ ഉള്ളു.
പാപത്തിന്റെ പരിഹാരത്തിന് ആട്ടിൻകുട്ടിയുടെ രക്തമാണ് അർപ്പിക്കുക. ദൈവം നൽകി തന്ന യാഗപീഠം ഒന്നേ ഉള്ളൂ. വ്യവസ്ഥപ്രകാരം യാഗപീഠം ഒന്നേ ഉള്ളൂ. രക്ഷാമാർഗം ഒന്നേ ഉള്ളൂ. വഴി ഒന്നേ ഉള്ളൂ. സത്യം ഒന്നേ ഉള്ളൂ. മദ്യത്തിന് ഒന്നേ ഉള്ളൂ. വീണ്ടെടുപ്പ് ഒരേ ഒരു മാർഗത്തിൽ.
അതറിയാം. അതെ, ഒരു 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 സാക്ഷ്യത്തിനാ സാക്ഷ്യം. അതെ, സാക്ഷ്യം. എന്തോ സാക്ഷ്യം?
കുറെ നാള് കഴിയുമ്പോള് ഞങ്ങളങ്ങ് മരിക്കും, നിങ്ങളും മരിക്കും, പിന്നെ നിങ്ങളുടെ മക്കൾ വരും, ഞങ്ങളുടെ മക്കളും വരും. അപ്പോഴേ നിങ്ങളുടെ മക്കൾ ഞങ്ങളുടെ മക്കളെ നോക്കിയിട്ട് പറയും, നമ്മൾ അങ്ങനെ ബന്ധമൊന്നുമില്ല, ദൈവം തന്റെ ജനത്തിനും അല്ലാത്തവർക്ക് നടുവിൽ ഒരു അതിരി വെച്ചുകൊണ്ട് യോദാന്റെ ഇക്കരെ നിൽക്കുന്നവർ ദൈവജനം, അക്കരെ നിൽക്കുന്നവർ യാതികൾ.
അത് പറയുമ്പോൾ അങ്ങനല്ല, ഞങ്ങൾക്കും പണ്ടത്തെ മതിലേക്കെടുക്ക പാരമ്പര്യം ഉണ്ടെന്ന് പറയാൻ കാഴ്ചയ്ക്ക് വലിയതൊന്നും ഉണ്ടാക്കിയിട്ടില്ല. സ്തോത്രം. സ്തോത്രം.
സ്തോത്രം. കാൽവരി മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി രക്തം ചിന്തിയ ആ പച്ച പൈമല കുലിക്കും. ഈ അരപ്പവനിൽ ഉണ്ടാക്കിയത് നമ്മൾ ഒരു ബന്ധമില്ലെന്നറിയാം, പിന്നെ എന്തിനായിട്ടേക്കുന്നെ?
പിന്നെ എന്തിനായത്? അതെ, നമ്മുടെ ലീലാമ്മയെ കണ്ടാ ക്രിസ്ത്യാനിയാന്ന് അറിയണ്ടായോ? ഇതില്ലേ പിന്നെ എങ്ങനെ അറിയുന്നേ? ഏ, നീ ക്രിസ്ത്യാനിയാന്ന് എങ്ങനെ അറിയും? അവരുടെ ഇടയ്ക്ക് എല്ലാ സമയവും നിനക്കുണ്ട്. പിന്നെ അവരിൽ നിന്ന് വ്യത്യസ്തയായിരുന്നു എങ്ങനെ കാണുന്നു ആ കണ്ടു കുരിക്ക് സ്തോത്രം. യാഥാർത്ഥ്യം നിന്റെ അകത്തില്ലെങ്കിൽ കാഴ്ചയ്ക്ക് വലിയതിന്റെ പുറകെ നീ പോകേണ്ടി വരും.
യാഥാർത്ഥ്യം നിന്റെ അകത്തില്ലെങ്കിൽ കാഴ്ചയ്ക്ക് വലിയതിനെ നീ ആശ്രയിക്കേണ്ടി വരും. എബ്രായ ലേഖനത്തിന്റെ ചരിത്ര പശ്ചാത്തലം തന്നെ, എബ്രായ ലേഖനത്തിന്റെ വിഷയം തന്നെ അത് തന്നെയാണ്. യഹൂദ ക്രിസ്ത്യാനികൾ വിശ്വാസമാർഗത്തെ വിട്ട് കാഴ്ചയ്ക്ക് വലിയതിലേക്ക് തിരിഞ്ഞപ്പോൾ പാളയത്തിനകത്തുള്ള ദേവാലയവും യാഗപീഠവും തെരഞ്ഞീനയും കുപ്പായോ ധൂമപീഠോ ധൂമോ മണിയടി ചെണ്ട ഉത്സവോ പെരുന്നാളും ഒക്കെ കണ്ടപ്പോൾ
ക്രിസ്ത്യാനിത്തരാസോലന്മാരുമുണ്ട്, ഒരു പ്രസംഗമുണ്ട്, പിന്നെ ഒരു ആരാധനയുണ്ട്, ഒരു കാത്രിമേശയുണ്ട്. ഇതൊന്നും ബന്ധമില്ല. അവര് പതുക്കെ പഴയതിലോട്ട് മടങ്ങി. അവർ പതുക്കെ പഴയതിലേക്ക് മടങ്ങി. പുരോഹിതന്മാരുടെ അടുക്കലേക്ക് മടങ്ങി, കുപ്പായത്തിലേക്ക് മടങ്ങി, യാഗപീഠത്തിലേക്ക് മടങ്ങി, ദേവാലയത്തിലേക്ക് മടങ്ങി. ഈ സന്ദർഭത്തിൽ അവരെ വിശ്വാസത്തിൽ തിരിച്ചു കൊണ്ടുവരുവാൻ ഇതാ എഴുതുന്നു. ഹാലലൂയ, മഹത്വവും തേജസ്സും അണിഞ്ഞവനായി യേശുവിനെ ശ്രദ്ധിച്ചു നോക്കൂ. ഇവിടെ വരുവനുണ്ട് ദേവാലയത്തെക്കാൾ വലിയവൻ. പാളയത്തിന് പോത്ത് ദേവാലയത്തെക്കാൾ വലിയവനുണ്ട്. നീ ദേവാലയത്തെ തേടിയോ പോകുന്നത്? ഹമേ, കൽപ്പണിയായതല്ല, ഈ സൃഷ്ടിയിൽ ഉൾപ്പെട്ടതല്ല. വലിപ്പവും തികവും ഏറിയവരെ കൂടാരത്തിൽ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി ഇറച്ചി വർദ്ധിച്ചുകൊണ്ട് ദൈവാലയത്തെക്കാൾ വലിയ ഒരുവൻ, ധോണിയേക്കാൾ വലിയ ഒരുവൻ, ശലോമോനേക്കാൾ വലിയ ഒരുവൻ പാളയത്തിന് പുറത്തുണ്ട്. കാഴ്ചയ്ക്ക് വലിയതിലേക്ക് മടങ്ങുന്നു, യാഥാർത്ഥ്യത്തിലേക്ക് തിരിയുന്നു. ഇന്ന് രാത്രി സത്യത്തിലേക്ക് മടങ്ങുന്നു, കാഴ്ചയ്ക്ക് വലിയതിലേക്ക് മടങ്ങുന്നു. എന്തിനെയാണ് നീ ആശ്രയിക്കുവാൻ പോകുന്നത്? ദൈവ സാന്നിധ്യം നിനക്ക് നഷ്ടപ്പെട്ടാൽ തെറ്റായ ആരാധനയിലേക്ക് അത് നിന്നെ നടത്തും. ദൈവ സാന്നിധ്യം നിനക്ക് നഷ്ടപ്പെട്ടാൽ ലോകത്തിന്റെ വലിയതിലേക്ക് നിന്നെ മാറി വിളിക്കും, കാഴ്ചയ്ക്ക് വലിയതിലേക്ക് നിന്നെ മാറി വിളിക്കും. അവിടെ കൊണ്ട് തീരുന്നില്ല. ഈ ഇസ്രായേൽ ജനത്തിൽ രൂപയിലും ഗാദും മോശിയോടിത് വന്ന് പറയുമ്പോള് മോശി ആദ്യം എതിർത്തു. ഒറ്റയല്ല, യുദ്ധത്തിന് പോകാൻ പടയാളികൾ വേണം. അപ്പോഴവർ പറഞ്ഞ് ഞങ്ങളും പോയി ഇവിടെ കന്നാലിക്കൊക്കെ എന്തിനൊക്കെ പറഞ്ഞു, ഞങ്ങളുടെ കൊച്ചുങ്ങൾക്കും
ഭാര്യമാർക്കൊക്കെ വീടും ഒക്കെ വെച്ചിട്ട് ഞങ്ങളും കൂടെ വരാമേ, യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോരുന്നു.
അപ്പൊ പിന്നെ ഒരു പ്രശ്നം, ദൈവജനത്തിൽ പിന്നെ യുദ്ധം ഉണ്ടായാലോ? അവർ പറഞ്ഞൊരു കാര്യം ചെയ്യാം,
ഞങ്ങൾ ഒരു ഉടമ്പടി ചെയ്യാം, കാവളം കേട്ട ഉടനെ ഞങ്ങളങ്ങ് എത്തിയേക്കാം, കാവളം ഊതിയേക്കാ മതി, ഞങ്ങൾ അവിടെ
ഉടമ്പടി ചെയ്തേച്ച് പോയാൽ കാവളം കേൾക്കുമ്പോ പാവം എത്തുമെന്ന് പറഞ്ഞു. ഉടമ്പടി കണ്ടോളെ,
കാകളം കേൾക്കുമ്പോ ഞങ്ങൾ അവിടെ കാണുമെന്ന്, കാകളം ഞാൻ കേൾക്കും ഉടനെ എത്തും, യുദ്ധസന്നദ്ധരായി ഉടനെ എത്തിയേക്കാം, കാകളം ഊതിയേക്കാമെന്ന് ഞങ്ങൾ അവിടെ ഉണ്ട്. ഉടമ്പടി ചെയ്തു. വർഷങ്ങൾ പലതു കഴിയും, കനാന്യ രാജാവായ യാബീൻ 900 ഇരുമ്പ് രഥങ്ങളുമായിട്ട് തന്റെ ക്യാപ്റ്റൻ സിസറയുടെ നേതൃത്വത്തില് ഇസ്രായേൽ ജനത്തോട് യുദ്ധം ചെയ്യുവാൻ കടന്നു വരിക. അന്ന് ദൈവജനത്തിന് ന്യായപാലനം ചെയ്യുന്നത് ആത്മാവിൽ നിറഞ്ഞ ദബോര എന്ന പ്രവാചകിയാണ്.
ആത്മാവിൽ നിറഞ്ഞ എന്തോ മാറ്റമായാലും പാസ്താവാൻ മലയാളി പാതേ കേട്ടോ സ്തോത്രം. അങ്ങനെ നടിക്കുകയത് നീ ഓരോ ഓർഡർ വെച്ചപ്പോണ്ടേ, ഇത് ഞാൻ പഴയ ദൈവത്തിൽ സെക്കുലർ
ഭരണത്തെ കുറിച്ചാ പറഞ്ഞത്, അല്ലാതെ ആത്മീയ ഭരണത്തെ കുറിച്ചല്ല പറഞ്ഞത്. ശ്രീസ്ഥലോ ഇതാ ദേവോര ന്യായപാലനം നടത്തുമ്പോൾ ദൈവജനത്തിനെതിരെ യുദ്ധത്തിനായിട്ട് ശത്രു സൈന്യം കനാന്യ രാജാവായി യാബീനും അവന്റെ പടനായകനായ സിസറയുമായിട്ട് മുന്നോട്ട് വന്നു. സംഭവിച്ചത് എന്താണെന്നറിയാമോ? നഫ്താലി പോർക്കളമേടുകളിലെ കോടി സബ്ലൂൻ പ്രാണനെ ധരിച്ച് മുന്നോട്ട് പടക്കളത്തിലെ കോടി ദൈവത്തിന്റെ പ്രമുഖന്മാർ വീരന്മാർ ശ്രേഷ്ഠജനം പോർക്കളമേടുകളിലെ അതിവേഗത്തിൽ
ഓടുകയാണ്.
നീറ്റി ഉണ്ടുവാൻ തുടങ്ങി യുദ്ധത്തിനുള്ള പുറപ്പാടിന് ദബോര കാകളം ഒതുകയാണ്. ഇസ്രായേലിൽ ദിക്കുകളെ പ്രകമ്പരം കൊള്ളിച്ചുകൊണ്ട് ദൈവജനത്തെ യുദ്ധസന്നാഹരാക്കിക്കൊണ്ട് ഇതാ ദബോര കാകളം ഒതുന്നു. ജനമെല്ലാം യുദ്ധത്തിന് വേണ്ടി പടക്കുതിരപ്പുറത്ത് മുന്നോട്ട് പായുമ്പോൾ കുതിരകളുടെ ഘട്ടനം അതേ ആകാശത്തിൽ മുഴങ്ങുമ്പോൾ പൊടിപടലങ്ങൾ ഉയരുമ്പോൾ
അവിടെ എഴുതിയിരിക്കുന്നത് ലോകത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലെ ഒരു യുദ്ധം നടന്നിട്ടില്ല.
സ്വഗതികളിൽ നക്ഷത്രങ്ങൾ നിന്നുകൊണ്ട് ദൈവജനത്തിന് വേണ്ടി യുദ്ധം തുടങ്ങി. ആകാശ സൈന്യം ദൈവത്തിന്റെ ജനത്തിന് വേണ്ടി യുദ്ധം തുടങ്ങിയിരിക്കുക.
അവിടെ എഴുതിയിരിക്കുന്നു ദൈവം തന്റെ ജനത്തിന്റെ നടുവിലേക്ക് ഇറങ്ങി വന്നെന്ന. സ്വർഗത്തിൽ ദൈവം സ്വർഗത്തിൽ നിന്ന്
ദൈവജനത്തിന് വേണ്ടി യുദ്ധം ചെയ്യാനായി അവരുടെ നടുവിൽ ഇറങ്ങി വന്ന പിന്നെ ഗബ്രിയേലും ഉറിയേലും മീഖായേലും ഒക്കെ സൂചി പിടിക്കുന്ന പോലെ സ്വർഗത്തിൽ നിൽക്കുന്നതാണോ നിങ്ങളുടെ വിചാരം? സ്വർഗത്തിലെ ദൈവം ഇറങ്ങി ആ ദൂതന്മാരെ മുഴുവൻ ഇറങ്ങി സൈന്യങ്ങളുടെ ഹോവിയായ ദൈവത്തിന്റെ നേതൃത്വത്തിൽ സ്വർഗ സൈന്യം മുഴുവൻ ഇറങ്ങി വരുന്ന നിമിഷത്തിലാണ് കാഹളം മുഴങ്ങുന്നത്. പ്രധാന ദൂതനായ മീഖായേലിന്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാം. ഹല്ലേലൂയാ! സ്വർഗത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാം.
അങ്ങനെ ആ കാഹളം കേൾക്കുമ്പോൾ ദൈവത്തിന്റെ പ്രഭുക്കന്മാർ, ദൈവത്തിന്റെ വീരന്മാർ, പ്രാണനെ ത്യജിച്ച ജനം പോക്കളമേളിൽ നിൽക്കുമ്പോൾ ദേവോരെ ചുറ്റും നോക്കി. Some people are missing. കാഹളം ഞാൻ കേൾക്കും, വളരെ കാക്കും എന്നൊക്കെ പറഞ്ഞ പലരെയും കാണുന്നില്ലെന്ന്. സ്തോത്രം! ഇപ്പൊ പറക്കുമെന്ന് പറഞ്ഞു നിന്ന പലരെയും കാണുന്നില്ലെന്ന്. സ്തോത്രം! എന്തിയവനെ അവരെയും കാണ്ടു കടന്ന് കവങ്ങുകയാണെന്ന് അതുപോലേക്ക് മനസ്സിലായി. പറക്കുമെന്ന് പാടിയ പലരും കടന്ന് കവങ്ങുകയാണെന്ന് മനസ്സിലായി. അവള് കാഹളമെടുത്ത് ദൂരെ എറിഞ്ഞു, തലയിൽ കൈവച്ചു, നിലവിളിച്ചുകൊണ്ട് ചോദിക്കുന്നു, രൂബേനേ, നിന്റെ നീർച്ചാലികൾ കരികെ കനമേറിയ മനോനിർണയങ്ങൾ ഉണ്ടായിരുന്നല്ലോ. കുഴലൂത്ത് കേൾക്കുവാൻ നീ ആട്ടിൻ കൂട്ടത്തിന്റെ ഇടയെ കിടന്നുറങ്ങുന്നത് എന്ത്? ഗാദേ, നീ യോർദാന്റെ അക്കരെ തന്നെയോ വർക്കുന്നത്? കാഹളം കേൾക്കാൻ ഇരുന്നതാ, ഇപ്പൊ ഇരുന്നിരുന്ന് ഉറക്കമായി.
ചങ്ങല ഉറക്കം തൂങ്ങിയില്ല കൈ കയറ്റി ഒരു സ്വതം പറഞ്ഞത്. എല്ലാ ഉറക്കം തൂങ്ങിയില്ല കൈ കയറ്റി ഒരു സ്വതം പറഞ്ഞത്. എന്നാ ഉണർന്നിരിക്കുന്നതെല്ലാം കാഹളം കേൾക്കാൻ ഇരുന്നതാ, കാത്തുകാത്തിരുന്നതാ, ഇപ്പൊ ഉറക്കവാ. എവിടെ? ഇപ്പം ഈ മുഴങ്ങിക്കേൾക്കുന്നത് ആടിന്റെ മൂക്കറായല്ല, രൂപേന്റെ മൂക്കറ. കൂർക്കം വലിച്ചുറങ്ങുക. ആട്ടിൻകൂട്ടത്തിന്റെ ഇടയിൽ കിടക്കുന്ന രൂപേനെ, നീ കുഴലൂത്ത് കേൾക്കയില്ല. നീ വല്ലതും കേൾക്കുന്നെങ്കിൽ ആടിനമേ എന്ന കരച്ചിലേ കേൾക്കൂ. കാഹളം കേൾക്കുവാൻ കിടക്കുന്ന ജീവിതമേ, ആട്ടിൻകൂട്ടത്തിന്റെ ഇടയിൽ ഭൗതിക തന്നിനെ വിഴുങ്ങിക്കളഞ്ഞെങ്കിൽ, ലോകമായ തന്നിനെ വിഴുങ്ങിക്കളഞ്ഞെങ്കിൽ, ചെടിക തന്നിനെ വിഴുങ്ങിക്കളഞ്ഞെങ്കിൽ, ആടിന്റെ മൂക്കറായ നീ കേൾക്കൂ. കാഹളം നീ കേൾക്കയില്ല. കുഴലോത്ത് കേൾക്കുക. നീ ആട്ടിൻകൂട്ടത്തിന്റെ ഇടയിൽ കിടന്ന് ഉറങ്ങുന്നതെന്ന് ഉണരൂ. കാഹളം കേൾക്കുക. ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവന്റെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കോ. അപ്പോൾ ക്രിസ്തു നിലവെ സൗരാശിക്കും എന്ന് ചൊല്ലുന്നു.
യോർദാന്റെ അക്കരെ തന്നെ വാത്തുപോയി. യോർദാന്റെ കണ്ട് മേടിച്ച് നിൽക്കുന്നു. കൊഴലൂത്ത് നിൽക്കുമ്പോഴും അവിടെ തന്നെ കിടക്കും. സ്വന്തം ചെറിയ കല്ലറ കല്ലറയും പിടിപ്പിച്ചോണ്ടാ കിടക്കുന്നത്. സ്വന്തം പയ്യപ്പച്ചന്റെ വലിയ പറ്റിയുടെ കല്ലറയുടെ അടുത്ത് കിടക്കണമെന്ന്. ഇവിടെ പിന്നെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല, നമ്മുടെ നാട്ടിൽ ആ പ്രശ്നം. സ്വന്തം
കല്ലറയുടെ അടുത്ത് കിടക്കും. കൊട്ടാരത്തിൽ പോകാൻ വിളിക്കുമ്പോ കല്ലറയും കല്ലറയും നമുക്ക് കിടക്കില്ല, അവിടെ തന്നെ കിടക്കും കൊഴലൂത്ത്
കേൾക്കുമ്പോഴും. അവർക്ക് സംഭവിച്ചത് കുഴലൂത്ത് കേൾക്കുവാൻ കഴിഞ്ഞില്ലെന്നുള്ളതാ,
കാഹളം കേൾക്കുവാൻ കഴിഞ്ഞില്ലെന്നുള്ളതാ. ദൈവത്തിന്റെ ശബ്ദത്തിന് കീഴ്പ്പെട്ട്, ശബ്ദത്തിന് കീഴ്പ്പെട്ട് മുന്നോട്ട് വരുവാൻ കഴിയാതെയായിരിക്കുന്ന ജീവിതമേ, കുഴലൂത്ത് കേൾക്കുവാൻ നിനക്ക് കഴിയാതെ പോകും. ഇന്ന് രാത്രി ഉറങ്ങുന്നവരെ നടുവിൽ ഉണരൂ.
ഞാൻ ഇതുവരെ പഴയ നിയമത്തിന്റെ ഏടുകളിൽ നിന്നാണ് സംസാരിച്ചത്. പുതിയ നിയമത്തിലേക്ക് എന്തായാലും
ദാവീദിനെ കുറിച്ചും രൂബേനിയെ കുറിച്ചും പുതിയ നിയമത്തിലുണ്ടോ? ഉണ്ട്.
സ്തോത്രം!
സത്യത്തിന് കീഴ്പ്പെടാതെ നീ ആയിരുന്ന നിന്റെ അടുത്ത കോൺസിക്വൻസ് പുതിയ നിയമത്തിൽ നിലനിൽക്കും. നീളം ഒരു വലിയ ശബ്ദം മുഴങ്ങി. ജനമെല്ലാം ഒരേ സ്വരത്തിൽ വിളിച്ചു ചോദിക്കുന്നു, ഇവനാര്? പൂരങ്ങൾ അവന് കീഴടങ്ങുന്നു, കടലും കരയും അവന് കീഴടങ്ങുന്നു, കാറ്റ് അവന്റെ വാക്കിങ്കൽ അടങ്ങുന്നു, ഇവനാര്?
ഇലയിലെ നാട്ടിൽ ഉടനീളം മുഴങ്ങിക്കേൾക്കുന്ന ശബ്ദം അതാണ്, ഇവനാര്? എന്റെ യേശുവിന്റെ ശ്രുതി ഇസ്രായേൽ ദേശം മുഴുവൻ പരന്നു. നിങ്ങൾക്കറിയാമോ,
ഗ്രീക്ക് നാട്ടിൽ അവനെ കുറിച്ചുള്ള ശ്രുതി പറഞ്ഞിട്ട് ഗ്രീക്കുകാര് യേശുവിനെ ഒന്ന് കാണാനായി പോകുന്നു.
സ്തോത്രം!
സൈറോപേരിക്കയിൽ അവനെ കുറിച്ചുള്ള ശ്രുതി കേട്ടിട്ട് ഒരു കനാന്യ സ്ത്രീയ വിടുതലിന് വേണ്ടി അവന്റെ അരക്കൽ വന്നു. റോമക്കാരും ഗ്രീക്കുകാരും കനാന്യരും സ്വൈരോപരിക്കാരും ഒക്കെ യേശുവിനെ കുറിച്ച് കേട്ട് അവനെ കാണുവാൻ അവൻകൊണ്ട് വിടുതൽ അനുഭവിക്കുവാൻ നിത്യജീവന്റെ മൊഴികൾ കേൾക്കുവാൻ അവന്റെ അടുക്കലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ സുവിശേഷത്തിന്റെ ചരിത്രം നിങ്ങൾ പരിശോധിച്ചു. യോർദാന്റെ കിഴക്കേക്കരയിൽ നിന്ന് ഓരോ ഒറ്റ ഒരെണ്ണം തിരിഞ്ഞു നോക്കുന്നു.
ഭയങ്കര പാരമ്പര്യമൊക്കെ ഉണ്ട്, പക്ഷെ ഒറ്റ ഒരുത്തരം കിഴക്കേക്കരയിൽ നിന്ന് വരുന്നില്ല. സ്തോത്രം. യജ്ഞാവത്തിന് ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു, ഇസ്രായേലിൽ കാണാതെ പോയ ആട്ടിൻകൂട്ടങ്ങളുടെ അടുക്കലേക്കും പിതാവിനെ അയച്ചിട്ടുണ്ട്, വരൂ നമുക്ക് അവരെ തേടി പോകാം. യേശു കപ്പൽ കയറി യോർദാന്റെ കിഴക്കേക്കരയിലേക്ക് യാത്ര ചെയ്യുകയാണ്.
അവൻ യാത്ര ചെയ്ത് ഗഗരേന്യരുടെ നാട്ടിലെത്തി. അവൻ യോർദാന്റെ കിഴക്കേക്കരയിലെത്തി. ഗാഫ്യരുടെ നാട്ടിൽ, ഗഗരേന്യരുടെ നാട്ടിൽ അവൻ എത്തിയപ്പോൾ
ശ്രദ്ധിച്ചേ,
മർക്കോസിന്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ പറയുന്നു ഒരുത്തൻ അവന്റെ എതിരെ വന്നു. മത്തായി പറയുന്നു രണ്ടുപേരുണ്ടായിരുന്നു. കോൺട്രഡിക്ടറിയല്ല
സ്തോത്രം.
കോംപ്രിഹെൻസീവ് ആണ്, നോട്ട് കോൺട്രഡിക്ടറി, റാദർ കോംപ്രിഹെൻസീവ്. വൈരുദ്ധ്യമല്ല, വിപുലീകരണമാണ്, ഉജ്ജീകരണമാണ്. ഒരുത്തൻ വന്നു. ആര്? ഗാഫ്യരുടെ നാട്ടിൽ നിന്ന് വരുന്നത് ഗാദിന്റെ കൊച്ചുമോന. എന്നാ വേറെ ഒരുത്തനോടൊന്ന് മത്തായി പറയുന്നു. ആര്? രൂബേന്റെ പ്രതിനിധി. ഗാഫ്യരുടെയും രൂബേന്യരുടെയും പ്രതിനിധികളായിട്ട് രണ്ടുപേര്
യേശുവിനെതിരെ കണ്ടോട്ട് വരും. നോക്കിയേ, തലമുടിയും വളർത്തി, നഖവും വളർത്തി, താടിയും വളർത്തി, കുളിക്കാതെ നനയ്ക്കാതെ ഈനാപ്പേക്കിയുടെ കണക്ക് വരിക. ആരാ?
ആരാ? എവിടെയാ വരുന്നേ? കല്ലറകളിൽ നിന്ന്. വീട്ടിൽ തപ്പുറമെറ്റ മെത്തയുണ്ട്, എമ്മപ്പം മെത്തയുണ്ട്, പക്ഷേ കിടപ്പ് കല്ലറയല. സ്തോത്രം. കാര്യം ഓരിച്ച് അങ്ങനെ കൊണ്ട് അവനെ ബന്ധിക്കാനൊക്കെയല്ല. ഏതെല്ലാം കെട്ട് കെട്ടിയാൽ എല്ലാം കെട്ടും അവൻ പൊട്ടിച്ചു. സ്തോത്രം. സ്തോത്രം. ആര് പ്രാർത്ഥിച്ചാലും ശരിയാകില്ല, ആര് പ്രവർത്തിച്ച് പ്രാർത്ഥിച്ചാലും ശരിയാകില്ല, എല്ലാ കെട്ടും പൊട്ടിക്കുന്ന ഒരു തന്നെ. പാരമ്പര്യം അതേ, വലിയ പാരമ്പര്യം. പക്ഷെ പാരമ്പര്യം പറയുന്ന ആ രണ്ടു പേരെ ഒന്ന് ശ്രദ്ധിച്ചേ. അപ്പച്ചനമ്മയ്ക്കും വിളിക്കുന്ന ഓമന പേര് അവാച്ചായാന്നോ ദേവിക്കുഞ്ഞേനോ തോമാച്ചായാന്നോ ഒക്കെ ആയിരിക്കും. തോമാച്ചാന്നോ ഒക്കെ ആയിരിക്കാം. ബാബുന്നോ രാജുന്നോ സോമുന്നോ ബാബുന്നോ ഒക്കെ നല്ല പേരായിരിക്കാം. പക്ഷെ അവനോട് ചോദിക്കണം പേരവൻ പറയും.
അവൻ പറഞ്ഞു ലഗിയോ ഒന്നും രണ്ടും അല്ല, ഭൂതം ആറായിരം ഉണ്ട്. സൂക്ഷിക്കണം. പാരമ്പര്യക്കാരുടെ കൊച്ചുമോനിൽ ഭൂതം ആറായിരം എന്ന്. സ്തോത്രം. സ്തോത്രം. യേശുവിന്റെ അടുക്കലേക്ക് വരിക. പക്ഷേ യേശു ആരാന്നറിയാമോ? പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ മനുഷ്യപുത്രൻ പ്രത്യക്ഷനായി. കാണാതെ വൈദ്യം തിരഞ്ഞിരക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. വിടുതൽ നൽകുവാൻ, സുബോധം നൽകുവാൻ. ഹല്ലേലൂയ. ഇതാ ഒരുവൻ പ്രത്യക്ഷനായിരിക്കുകയാണ്. യേശുവിന്റെ പാദപീഠത്തിലേക്ക് വന്ന് നെടുംപാട് വീണ ലഗിയോൻ ബാധിച്ച, 6000 ഭൂതങ്ങൾ ബാധിച്ച ആ മനുഷ്യൻ നിലവിളിക്കുകയാണ്. എന്ത്? കർത്താവേ, ഞങ്ങളെ ഇവിടുന്ന് പറഞ്ഞയക്കല്ലേ. പണ്ട് അപ്പച്ചന്മാരി തന്നെ പറഞ്ഞു ഞങ്ങളെ ഇവിടുന്ന് കൊണ്ടുപോകേന്ന്. ഇപ്പൊ കൊച്ചുമാക്കും പറയാനുള്ളത് ഞങ്ങളെ ഇവിടുന്ന് കൊണ്ടുപോകരുത്. ഇവിടെ വിടല്ലേ, ഇവിടുന്ന് വിടല്ല, ഞങ്ങളെ ഇവിടെ നിർത്തിയേക്കണോ? സ്തോത്രം. എന്താ കണ്ടോ ആ പാരമ്പര്യത്തിന്റെ കെട്ടിപ്പോ അറിയുന്നേ. കണ്ടോ എന്തൊരു തകർപ്പം കണ്ടാന്ന് വലിയപ്പച്ചൻ പറഞ്ഞു തന്നെ കൊച്ചുപോലും പറയുന്നത് ഞങ്ങളെ കൊണ്ടുപോകരുത്. സ്തോത്രം. പക്ഷേ മനസ്സിലായി വിടുവെന്ന്. ഇവിടുന്ന് വിട്ടേ അവനാണോ? കാരണം പിജാരിനെ പ്രവൃത്തി ആഴിച്ച് ജീവിതത്തെ വിടുവിക്കുവാൻ പ്രത്യക്ഷപ്പെട്ടവനാണവൻ. അവരത് ചെയ്യും. പിന്നെ കൂടത്തിനൊരു ഒരു റിക്വയർക്ക് ഒരു ഒരു അഭ്യർത്ഥന.
അങ്ങനാണ് ഇവര് കാര്യം ചെയ്യാൻ. ഞങ്ങളെ ഇറക്കി വിടുകയാണെങ്കില് പടിഞ്ഞാറേ കരയ്ക്ക് വിടാതെ ഒരു എളുപ്പമാണെങ്കിൽ പറയാം. അതുകൊണ്ട് ഒത്തിരി പന്തികൾ അവിടെ നിപ്പുണ്ടല്ലോ, അങ്ങോട്ട് വിട്ടര്.
കർത്താവ് സമ്മതിച്ചു. കാര്യം അത് വേറെ ഒരു പരിപാടി കൂടെ നടക്കും.
എന്തോത്തിനാ വന്നേ? ആടിനെ മേയിക്കാൻ. ഗാദേ എന്തിനാ വന്നേ? ആടിനെ മേയിക്കാൻ. രൂപേനെ എന്തിനാ എഴുതി പണിഞ്ഞേ? ആടിനെ കേട്ടാൻ. ഇപ്പൊ എന്താ മേയിപ്പ്? പന്നിയെ മേയിപ്പ്. ആടിനെ മാടിനെ മേയിച്ച് മേയിച്ച് പന്നിയെ വന്ന് നിർത്തിയിരിക്കോത്രം. സ്തോത്രം. ഹാമേ ഭൂതം പറയാണ്, വിടുന്നെങ്കിൽ പന്നികളിലേക്ക് വിട്ടേക്കാൻ. സ്തോത്രം. കർത്താവ് സമ്മതിച്ചു. പന്നികളുടെ അടുക്കലേക്ക് ഈ 6000 ഭൂതം ചെന്നു. ഏതാണ്ട് 2000 പന്നിയിലേക്ക് 6000 ഭൂതം കയറി കഴിഞ്ഞപ്പോൾ കടുന്തൂക്കോടെ എല്ലാം കൂടെ കടലിലേക്ക് മറിഞ്ഞ നയിച്ചേക്കുന്ന ദൈവത്തെ കൂടാത്ത നിന്റെ ഭീതിനെ മുഴുവൻ കടലിൽ കാട്ടും.
കൂടാത്ത സകല ബിസിനസ്സും നഷ്ടത്തിലെ തീരും. സ്തോത്രം, എല്ലാം കളരി. ഇപ്പൊ അവൻ സുബോധം പ്രാപിച്ചോ, പന്നിയിലേക്ക് കയറി പന്നിയല്ല ചത്തെങ്കിലും ലഗിയോ സുബോധം പ്രാപിച്ചു. ദേക്കപ്പെരുന്നാളിനെ ഭീതിപ്പെടുത്തുന്ന ആറുകാല ശബ്ദം ദേക്കപ്പെരുന്നാളിന്റെ സുവിശേഷ ശബ്ദമായി മാറുകയാണ്. സമയം തലമുടി മളത്തി നഖവും മളത്തി കുളിക്കാമെന്ന് നനയ്ക്കാതെ ഈ നാം വ്യക്തിയെ പോലെ സുബോധമില്ലാതെ ഇരുന്നവൻ സുബോധം പ്രാപിച്ചപ്പോഴേ കുളിച്ചു കുട്ടനായി. ഇപ്പൊ കർത്താവിന്റെ പാതകളത്തിലായി. ഇപ്പൊ അവൻ ചവക്കോട്ടയിലല്ല കേട്ടോ, വിടുതൽ പ്രാപിച്ചു കഴിഞ്ഞാൽ ആരും പിടിക്കല്ല, ചവക്കോട്ടയിൽ നിന്ന് പോരും.
ജീവൻ നിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ചാത്തവരെ ഇടയെ നീ കടക്കിയല്ല, ജീവൻ ഉള്ളവരുടെ ഇടയെ വന്നേ നീ നിർത്തു. അല്ലാതെ ആരെല്ലാം കയറി വലിക്കാനോ പറ്റില്ല. സ്തോത്രവും സുബോധം പ്രാപിക്കാതെ ആരെല്ലാം അവന്റെ മുടി വെട്ടിക്കാൻ നോക്കിയാലും പറ്റില്ല. സുബോധം പ്രാപിച്ചു കഴിഞ്ഞാൽ എല്ലാം റെഡിയാവും. സ്തോത്രം, യേശുവിന്റെ പാതവിടത്തിൽ വന്ന് അവൻ ഇരുന്നു, അതെ സുബോധമുള്ളവനായിരുന്നു. എന്നാൽ പട്ടണം മുഴുവൻ ഇളകി. സ്തോത്രം, പണ്ട് അപ്പച്ചന്മാരെ പറഞ്ഞു അക്കണിക്ക് കൊണ്ടുപോകില്ലെന്ന്, ഇപ്പൊ അവളുടെ ബാക്കി എല്ലാവരും വന്നേക്കാം. സ്തോത്രം, കർത്താവിനോട് പറയാം, ഞങ്ങൾ മര്യാദക്കാരാ, നീ വയറ്റി കുട്ടിയ നാട്ടിൽ ഞങ്ങൾക്കറിയാം, ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ, ഒരുത്തന്റെ ഭൂതത്തെയായി ഇറക്കിയത്, പന്നി 2000 ചത്തു, ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങിയാൽ ഞങ്ങളുടെ എല്ലാം വീട്ടിൽ ഭൂതം പിടിച്ചവരുണ്ട്, ഞങ്ങളുടെ എല്ലാം വിസ്തരിച്ച് പന്നിയെ മേയിക്കുക, ഞങ്ങളുടെ പന്നി മുഴുവൻ കടലിച്ചാടും. ഇപ്പൊ ആടിനെ മേയിക്കുന്ന ഒറ്റ ഒരുത്തൻ ഇവിടില്ല, എല്ലാവർക്കും പന്നിയാണുള്ളത്. ഇങ്ങനെ ഭൂതത്തിൽ ഇറക്കാൻ തുടങ്ങിയാൽ ഞങ്ങളെല്ലാം വെള്ളത്തിലും. നീ സ്ഥലം വിട്ടേ പറ്റൂ. സ്തോത്രം, കാരണം ഇവിടെ കണക്കൂട്ട് പന്നിട്ട് പന്നിട്ടല്ല, ഇവിടുത്തെ പന്നി വെച്ചിട്ട് പരിഹരിക്കാറില്ല. സ്തോത്രം, നമ്മുടെ നാട്ടിലായിരുന്നു കണക്ക് പറയായിരുന്നു. സ്തോത്രം, ഒരു പന്നിക്ക് 200 രൂപ കൂടെ. സ്തോത്രം, 2000 പന്നിക്ക് 2,00,000 രൂപയുടെ നഷ്ടം ഒറ്റ ദിവസം. ഇങ്ങനെ പോയ പരിപാടി ഉണ്ടാക്കിയല്ല അവര് പന്നിയുടെ കണക്കിടുന്നു കൂട്ടുക. സ്തോത്രം, ഇവിടുത്തെ അതെ ഈ ഗതവേനിയില് പന്നിയുടെ കണക്ക് കൂട്ടുമ്പോ സ്വർഗത്തിലതയും ഒരാത്മാവിന്റെ കണക്ക് കൂട്ടിയിരിക്കുക. ലോകം പന്നിയുടെ കണക്ക് കൂട്ടുന്നു, സ്വർഗം അതെ നമ്മുടെ ആത്മാവിന്റെ കണക്ക് കൂട്ടുന്നു. സ്തോത്രം, നമ്മുടെ ആത്മാവിന്റെ വില കൂട്ടുന്നു സ്വർഗത്തിലെ ദൈവം. ഇതാ ജീവിതത്തിന്റെ വില കൂട്ടുകയാണ്. അതുകൊണ്ടാണ് തന്നെ ഓമന പുത്തമ്മ അവരുടെ അടുക്കലേക്ക് പറഞ്ഞയച്ചത്, നിന്നേക്കും തുപ്പലിനും കുടിലാവിനും മരക്കുരിച്ചിനും ഏൽപ്പിക്കപ്പെട്ടവനായി ദൈവം തന്റെ പുത്രനെ കണ്ടാലാണല്ല എന്ന് തോന്നുമാറി നിരൂപരായി നീളുവാൻ കാൽവരിയുടെ മലക്കളത്തിലേക്ക് പറഞ്ഞയച്ചത്. എന്റെയും നിന്റെയും വില, എന്റെയും നിന്റെയും ആത്മാവിന്റെ വില അവൻ കണ്ടത് കൊണ്ടാണ് നമ്മെ ദൈവ വിജയമായി സമ്പന്നരാക്കുവാൻ അവൻ ദരിദ്രനായി തീർന്ന ദൈവകൃപയുടെ ആരം എന്ന് വലുതാണ്.
ലോകത്തിൽ അനേകർക്ക് യേശുവിനെ വേണ്ട പന്നിയമൻ, എന്നാൽ സുബോധം പ്രാപിച്ചവൻ യേശുവിനോട് കർത്താവൻ എന്റെ വീട്ടുകാരാ പറയുന്നത് നീ പോണമെന്ന്, എന്റെ അമ്മാച്ചനും കൊച്ചമ്മയൊക്കെ ആയി പറയുന്ന പോണമെന്ന്, സ്തോത്രം എന്റെ അപ്പാപ്പനും വലിയ കൊച്ചനും ഒക്കെയാണ് നിന്നോട് പറയുന്ന സ്ഥലമിടണമെന്ന്, എന്റെ വീട്ടുകാർക്ക് നിന്നെ വേണ്ട, എന്റെ നാട്ടുകാർക്ക് നിന്നെ വേണ്ട, എന്നാൽ എന്റെ യേശുവേ എനിക്ക് നിന്നെ വേണം. ഹല്ലേലൂയ. എന്റെ അപ്പച്ചന്മാരുടെ പാരമ്പര്യം പടിഞ്ഞാറേക്കരയിലേക്ക് വരാത്ത പാരമ്പര്യമാണ്, എന്നാൽ പഴയ പാരമ്പര്യത്തെ തട്ടി മാറ്റിക്കൊണ്ട് ഇന്ന് നിന്നോടുകൂടെ പടിഞ്ഞാറേക്കരയ്ക്ക് വരുവാൻ ഞാൻ തയ്യാറാകുന്നു. സ്തോത്രം, എനിക്ക് നിന്നെ വേണം. അപ്പച്ചൻ എന്റെ തീരുമാനമെടുത്തുവാൻ അവിടെ നിൽക്കട്ടെ, പൂർവ്വ പാരമ്പര്യം എന്തുമായിക്കൊള്ളട്ടെ, അത് അവിടെ നിൽക്കട്ടെ. ഇന്ന് രാത്രി യേശുവിനോടുകൂടെ എന്തു വിലയും കൂടി തക്കരയ്ക്ക് പോകുക, നമുക്ക് തയ്യാറാകാം. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഹല്ലേലൂയ. യോർദാന്റെ കിഴക്കേ കരയല്ല ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്, നിനക്ക് വേണ്ടി പാലും തേനും ഒഴുകുന്ന ഒരു മനോഹരമായ നാടുണ്ട്, അധികം നല്ലതുണ്ട്, സ്വർഗീയമായതുണ്ട്, ദൈവം ശില്പിയായി നിർമ്മിച്ചതുണ്ട്, അടിസ്ഥാനമുള്ളതുണ്ട്, ദൈവപുത്രന്റെ ശബ്ദം മുഴങ്ങുന്ന സ്ഥലമുണ്ട്, ഇവൻ ആരാണെന്ന് പ്രകൃതി പോലും വിളിച്ചോദിക്കുന്ന സ്ഥലമുണ്ട്, ദൈവപുത്രന്റെ പാദസ്വരം കേൾക്കുവാൻ കഴിയുന്ന ആമേ, അവന്റെ ജീവന്റെ വലിയ കേൾക്കുവാൻ കഴിയുന്ന ദേവാലയത്തെക്കാൾ വലിയവൻ ഉള്ള പടിഞ്ഞായ
കരയ്ക്ക് പോകുവാ, അക്കരയ്ക്ക് പോകുക, നമ്മൾ തയ്യാറാകാം. ഇന്നും സത്യം പറഞ്ഞിട്ട് കരയ്ക്ക് കരയിൽ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്, ഈ കൂട്ടത്തിലുണ്ട്. വെള്ളം കണ്ട് പേടിച്ചു നിൽക്കുന്നവർ ഇതിനകത്തുണ്ട്, സത്യം പറഞ്ഞിട്ടും നോക്കി നിൽക്കുന്നവർ ഇതിനകത്തുണ്ട്. ഭൗതികമായി നിന്നെ വിഴുങ്ങിയിരിക്കുകയാണോ? ഇന്ന് രാത്രിയില്, ഇന്ന് രാത്രിയില് നമ്മുടെ പിതാക്കന്മാരോട് ദൈവവാസ്തവം ചെയ്ത ആ നല്ലതാണ് നമ്മൾ സ്വന്തമാക്കേണ്ടതിന് സത്യത്തിന് കീഴ്പ്പെട്ട് അക്കരയ്ക്ക് പോകുവാൻ ഒരു തീരുമാനമെടുക്കും. എന്റെ യേശുവേ, എന്റെ പിതാക്കന്മാരുടെ തീരുമാനം എന്തുമായിക്കൊള്ളട്ടെ, അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു തീരുമാനമാണ് ഞാൻ എടുക്കേണ്ടതെന്ന് ഞാൻ അറിയുന്നു. ഇന്ന് രാത്രി ആ തീരുമാനം ഞാൻ എടുക്കുന്നു, ഞാൻ നിന്റെ കൂടെ വരും. എന്റെ നാട്ടിലടക്കം നിന്നെ വേണ്ട,
എന്റെ വീട്ടിലാർക്ക് നിന്നെ വേണ്ട, എനിക്ക് നിന്നെ വേണം. എന്റെ നാട്ടുകാരും എന്റെ വീട്ടുകാരും നിന്നോട് അക്കരയ്ക്ക് പോകാൻ പറയുന്നു, അവരെ വിട്ടുപോകാൻ പറയുന്നു. ഇന്ന് രാത്രി നിന്റെ കൂടെ വരുവാൻ എന്നെ വിളിക്കണമേ കർത്താവ്, നിന്റെ കൂടെ അക്കരയ്ക്ക് വരുവാൻ എന്നെ വിളിക്കണമേ. ഹാളല്ലയ്യ, ആരും എന്തെന്ന് ഓർക്കണ്ട, ആരും നീ ചോദിക്കുകയും വേണ്ട. അപ്പോസിനോട് പത്രോസിനോട് ചേർന്ന് പറയും, കർത്താവെ സംസാരിച്ചത് നീയാണോ എന്നാൽ ഞാൻ നിന്റെ അടുക്കലേക്ക് വരും. ഇന്ന് രാത്രി നിന്റെ ശബ്ദത്തിൽ ഞാൻ കീഴ്പ്പെടുന്നു, ദൈവമുത്രാവിന്റെ ശബ്ദത്തിൽ ഞാൻ കീഴ്പ്പെടുന്നു. ഞാൻ നിന്റെ അടുക്കലേക്ക് വരും, എന്നെ സ്വീകരിക്കണമേ, എന്നെ അക്കരയ്ക്ക് കൊണ്ടുപോകണമേ, എന്നെ വലകരത്തിൽ പിടിക്കണമേ, എന്നെ അക്കരയ്ക്ക് കൊണ്ടുപോകണമേ, നിന്റെ സൽക്കരത്തിൽ എന്നെ ഏൽപ്പിക്കുന്നു. അങ്ങനെ പറയുവാൻ എത്ര പേരുണ്ട്? ഇന്ന് രാത്രി എനിക്കൊരു വിടുതൽ വേണം, ഈ രാത്രിയിൽ എനിക്ക് വിടുതൽ വേണം. സ്തോത്രം, സത്യത്തിന് കീഴ്പ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ ശബ്ദം എന്റെ ഹൃദയങ്ങളിൽ മുഴങ്ങി ഇന്ന് രാത്രി അവിശ്വാസത്തിൽ സംശയിച്ച് സ്വസ്ഥത നഷ്ടപ്പെടുത്തുവാൻ എനിക്ക് ആഗ്രഹമില്ല. വിശ്വസിച്ച് ആ സ്വസ്ഥതയെ പ്രവേശിക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ദൈവപുത്രനോടുകൂടെ ദൈവ ശബ്ദത്തിന് കീഴ്പ്പെട്ട് മുന്നോട്ട് പോകുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുവാൻ എത്ര ജീവിതങ്ങളിൽ ഇതിനകത്തുണ്ട്. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാ. തലകളെ വണക്കാം, കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചാം. ഇന്ന് രാത്രി ദൈവം നിന്നോട് സംസാരിച്ചിട്ടുണ്ട്. ദൈവശബ്ദം നിന്നോട് ഇടപെട്ടെങ്കിലും അവസാനത്തെ സ്റ്റെപ്പ് വരെ പോകാൻ നീ തയ്യാറാകുന്നെങ്കിലും സത്യത്തിന് വേണ്ടി ആരും പുറകെ വന്നില്ലെങ്കിലും ഭൂരിപക്ഷം പുറകിലിരുന്നാലും സത്യത്തിന് വേണ്ടി ഞാൻ ഇറങ്ങും. ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും ഇറങ്ങും, അവനോടുകൂടെ പോകുവാൻ ഏകനാണെങ്കിൽ ഞാൻ ഇറങ്ങും. തുറന്ന സ്വർഗത്തിന് കീഴിൽ നിൽക്കുവാൻ ഒറ്റയ്ക്ക് പോകേണ്ടി വന്നാലും ഞാൻ പോകും എന്ന് പറയുവാൻ ഇന്ന് രാത്രി എത്ര പേരുണ്ട്? അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. എനിക്ക് ഇവിടുത്തെ പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ട്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്ന ആരെങ്കിലും ഇവിടെ ഇതേവായി നിങ്ങളുടെ കർമ്മം തീർത്തു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വേഗമാകട്ടെ, ആര് വന്നിട്ട് ഇങ്ങോട്ട് നോക്കട്ടെ. ഇന്ന് രാത്രി ദൈവ ശബ്ദത്തിന്റെ തങ്ങളെ തന്നെ സമർപ്പിക്കുന്ന ജീവിതങ്ങളെല്ലാം കരം ഉയർത്തിയാണ് ദൈവം നിങ്ങളെ വിടുവിക്കും. ഒരു വിടുതലാക്കി ഇരിക്കുന്നെങ്കില് ഇന്ന് രാത്രി ദൈവ ശബ്ദത്തിന് നിങ്ങളെ തന്നെ സമർപ്പിക്കുമെങ്കില് ഹാലലൂയ ഹാലലൂയ വിശ്വസിക്കുന്നവരുടെ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ വ്യാപാരം നിന്റെ മേൽ വ്യാപരിക്കുവാൻ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഹാലലൂയ ദയവായി കരം ഉയർത്തി കാണിക്കും. ഞങ്ങൾ പ്രാർത്ഥിക്കാം. ക്രിസ്തലോട് ഹാലലൂയ അറച്ചു നിൽക്കാതെ ഭയപ്പെട്ടു നിൽക്കാതെ ദൈവശക്തത്തിന് കീഴ്പ്പെടുമെങ്കിൽ ദയവായി കരം ഉയർത്തു പ്രാർത്ഥിക്കട്ടെ. ഹാലലൂയ 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 സ്തോത്രത്തെ നിങ്ങളെ അനുഗ്രഹിക്കുന്നു.
ഒന്നുമില്ലായ്കയിൽ നിന്നെന്നെ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു, നിത്യമായി സ്നേഹിച്ചെന്നെ നിന്റെ പുത്രനെ തന്നു രക്ഷിച്ചു നീ. അന്നവസ്ത്രാദി നന്മകളെ എണ്ണമില്ലാതന്മേൽ ചൊരിഞ്ഞു, തിന്മകൾ സർവത്തിൽ നിന്നെന്നെ കൺമണി പോലെ കാക്കുന്നു നീ. നിന്മഹാകൃപയ്ക്കാ നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും, നിന്മഹാകൃപയ്ക്കാ നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. നാശമില്ലാത്തവകാശവും യേശുവിൻ ഭാഗ്യസന്നിധിയും, നീതിയിൻ വാടമൂടി തന്മക്കൾക്കു സ്വർഗേ ലഭിക്കും. മോചനം വീണ്ടും ജനനവും നീച പാപി എന്നിൽ വസിപ്പാം. നിന്നാത്മാവിൻ്റെ ദാനവും നീ തന്നു സ്വർഗാനുഗ്രഹങ്ങളും. നിൻ മഹാകൃപയ്ക്കാ നിന്നെ ഞാൻ സ്തുതിച്ച് നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും.